ഈ സന്ധ്യയിലും വളരെ സന്തോഷത്തോടെ വചനത്തിൻ്റെ മുൻപിലിരിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം വിശേഷാലറിയിക്കുകയാണ്.
Tonight also I very specially make known the loving welcome and greetings to each and every brother and sister who have come today for listening to the word of God.
കഴിഞ്ഞ രാത്രിയിൽ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഘട്ടം നാം ഓർക്കുകയുണ്ടായി.
Yesterday night we were reminded of the first phase of the prayer of Apostle Paul for the church.
15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലാണ് ആ പ്രാർത്ഥനയെ സംബന്ധിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തി നമുക്ക് നൽകിയിരിക്കുന്നത്.
The Holy Spirit has recorded and given to us from verses 15 to 23 regarding the prayer of Paul.
ആ പ്രാർത്ഥനയുടെ രണ്ട് അപേക്ഷകളാണ് നാം ശ്രദ്ധിക്കുന്നത്. അതിലൊന്ന്, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ വളരണം എന്നുള്ളത് 17 വാക്യത്തിൽ നാം കണ്ടതാണ്.
We were looking at the two supplications included in this prayer. The first is that they should grow in the wisdom and knowledge of God.
ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കേണ്ടതിനും ദൈവത്തെ സ്നേഹിക്കേണ്ടതിനും ഭയപ്പെടേണ്ടതിനും അനുസരിക്കേണ്ടതിനും സഭയ്ക്ക് ഇടവരേണമെന്ന് വരികിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവരെ വളർന്നു വരേണ്ടത് ആവശ്യം.
If the church has to be able understand the glory of God, to be able to love him, to be able to obey him, and to be able to fear him, then what they need is the spirit of wisdom.
ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർ വളരേണം എന്ന് വരികിൽ അതിനെ സഹായമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്.
And if they have to grow in the spirit, then what is helpful for that is the word of God.
വെളിപ്പെടുത്തി കിട്ടിയ വചനത്തിന്റെ മേലുള്ള പ്രകാശനവും അത് പ്രായോഗികമാക്കാനുള്ള ജ്ഞാനവും നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്നുള്ളതും 17 വാക്യത്തിൽ നിന്ന് നാം ചിന്തിക്കുകയുണ്ടായി.
And from verse 17 we also thought about the fact that it is the Holy Spirit which gives the illumination on the revealed word of God so that we'll be able to put the word of God into practice.
അത് സംബന്ധിച്ച് ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു പ്രസ്താവന കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.
I'll be just proclaiming the statement regarding that by servant of God.
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം െ സംബന്ധിച്ച് അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്.
As far as the knowledge of God is concerned, there are three things that he has said.
ഒന്ന്, ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് നിത്യജീവനാണ്.
One, to personally know God is eternal life.
യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 3 വാക്യത്തിലാണ്.
We find that in John chapter 17 and verse 3.
രണ്ട്, ദൈവത്തെ കൂടുതലായി അറിയുന്നത് വിശുദ്ധീകരണമാണ്.
Now, to know more of God is sanctification.
ഫിലിപ്പി ലേഖനം 3 അധ്യായം 10 വാക്യമാണ്.
Philippians chapter 3 and verse 10
ദൈവത്തെ പൂർണ്ണമായി അറിയുന്നത് അത് മഹത്വീകരണമാണ്.
And to know God in perfection, that is glorification.
അത് അത്ര നല്ലൊരു പ്രസ്താവനയായിട്ടിരിക്കുന്നു.
What a beautiful statement by the servant of God.
ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് സഭയുടെ നിത്യജീവൻ.
Knowing personally,
സഭയാണല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ട് വ്യക്തികൾ എന്ന് പറയാത്ത സഭയുടെ നിത്യജീവൻ.
Knowing personally God, that is the eternal life of the church.
ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നത് സഭയുടെ വിശുദ്ധീകരണം.
Knowing God more and more, that is the sanctification of the church.
ദൈവത്തെ പൂർണ്ണമായി അറിയുന്നത് സഭയുടെ മഹത്വീകരണം, അത് ഭാവിയിലാണ്.
And knowing God in perfection, that is taking place in the future, that is the glorification of the church.
ഈ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ അപേക്ഷയുടെ ഒരു ടൈറ്റിൽ പറഞ്ഞ് കഴിഞ്ഞ രാത്രി നമ്മൾ
അവസാനിച്ചു.
അതിന്റെ 17 വാക്യമാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് പ്രകാശിപ്പിച്ചിട്ട് എന്ന്
പറയുകയാണ്.
നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ദൈവസഭയുടെ ഹൃദയ ദൃഷ്ടി
പ്രകാശിക്കണം.
ഈ ഹൃദയ ദൃഷ്ടി എന്ന ആ പ്രയോഗം പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ.
This term eyes of your understanding in the New Testament is only used here.
ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുക എന്നതിൻ്റെ വിപരീത അവസ്ഥ എന്ന് പറയുന്നത് ഹൃദയം ഇരുണ്ടുപോവുക എന്നുള്ളതാണ്.
The opposite state of the eyes of your understanding being enlightened is the eyes of your understanding being
darkened. ദൈവസഭയെ സംബന്ധിച്ച് ഹൃദയം ഇരുണ്ടുപോകാനല്ല ദൈവം തിരഞ്ഞെടുത്തത്.
As far as the church of God is concerned, God did not choose the church to be darkened.
ദൈവസഭ പ്രകാശിക്കുക ായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തത്.
God chose the church so that it might shine forth.
യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ,
when we study the sermon on the mount,
ദൈവം സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായിട്ട് ഇരിക്കുകയാണ്.
God has placed the church in the world to be as the light and the salt of the earth.
ഭൂമിയുടെ ഉപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഇറ്റ് ഹസ് ബീൻ കോൾഡ് ആസ് ദി
സോൾട്ട് ഓഫ് ദി എർത്ത്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്.
ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ടേക്ക്.
ദൈവസഭ സഭയിൽ ഉപ്പാണെന്നും സഭയിൽ വെളിച്ചമാണെന്നും പറഞ്ഞിട്ടില്ല.
ഇറ്റ് ഈസ് നോട്ട് മെൻഷൻഡ് ദാറ്റ് ദി ചർച്ച് ഇൻസൈഡ് ഓഫ് ഇറ്റ് ഇറ്റ് ഈസ് സോൾട്ട് ആൻഡ് ലൈറ്റ്.
ദൈവസഭ അതിൽ തന്നെ ഉപ്പും വെളിച്ചവുമാണ്.
ഇൻ ഇറ്റ്സെൽഫ് ഇറ്റ് ഹാസ് ദി ക്യാരക്ടറിസ്റ്റിക് ഓഫ് സോൾട്ട് ആൻഡ് ലൈറ്റ്.
എന്നാൽ ആ ഉപ്പും വെളിച്ചവും പ്രയോജനപ്പെടേണ്ടത് ലോകത്താണ്.
ബട്ട് ദി യൂട്ടിലിറ്റി ഓഫ് ദി സോൾട്ട് ആൻഡ് ലൈറ്റ് ഷുഡ് ബി ഇൻ ദി വേൾഡ്.
ഇന്ന് വന്നിരിക്കുന്ന വലിയൊരു അപകടം ഉപ്പെല്ലാം കൂടെ ഒരിടത്തും അടിഞ്ഞുകൂടിയിരിക്കും.
But the greatest shortcoming that is befacing us today is that all the salt is clogging together in one place.
ഉപ്പെല്ലാം കൂടെ സഭയിൽ അങ്ങ് അടിഞ്ഞുകൂടിയിരിക്കുക, ലോകത്തോട്ട് പോകുന്നില്ല.
All the salt is deposited in the church, it's not going out into the world.
അങ്ങനെ ഒരുപാട് ഉപ്പായാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് അറിയാമോ?
And you know, if there is too much of saltiness,
സഹോദരിമാർ പറഞ്ഞാട്ടെ,
and the sisters will be able to know,
കറിക്ക് ഒരുപാട് അങ്ങ് ഉപ്പായി പോയി.
There is too much of salt in the curry.
നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുമോ?
Will anybody say that it's very tasty?
ഇത് കഴിക്കുന്ന സഹോദരന്മാർ പറയും.
And the brothers who are eating will say,
kaichittu vaayi vekkunnu.
It is very bitter with salt.
Idaan ippo sabai vannirukku.
That is exactly what is happening in the
world. Porathottu poganda uppellam kuda agathadinju koodiyirukku.
All the salt that has to go out into the world is
deposited inside. Adu sabaikkagathu kaippu kondu nikkanda.
And therefore there is so much of bitterness in the church.
Adu kondana Hebrews 12 il parayunnathu kaippulla veeru molappikkarathu.
That is why in Hebrews chapter 12 see to it that there is no root of bitterness.
Kaippu sabaikkagathu varadirikkanaanu adu porathottu.
And that is why, so that bitterness will not grow in the church, it should go out.
Ah, porathottu poi kaliyumbol avadellam namukku ruchippikkanayittu sadhikkum.
And having gone out into the world, we'll be able to bring taste into the world.
Adu pole velicham aayirikkendathu logathilaanu.
And to be as light, that is for the world.
Sabaikkagathu mottam velicham.
And inside the church is too much of light.
Porathottu povunnilla.
And the light is not going out.
Angane bhayangara velicham aanengil.
And when there is such a very bright light, what is going to happen? What is going to happen?
Para correct ah paranja ah kannu vangi povum kannu kaanathilla.
We'll not be able to see because of the glare.
Inna adha vannirikkunnu.
Now that is happening in the
church. Orennathinu kannu kaanam.
None of them are able to see.
ഇയാൾ ഇതുവഴിയൊക്കെ ഈ പോകുന്നതല്ലേ, ആ ദൈവാത്മാവ്
കൊണ്ടുപോകുക.
വലത്തും ഇരിക്കുന്ന സഹോദരന്മാരെ കാണാൻ വയ്യ, സഹോദരിമാരെയും
കാണാം.
പ്ലേറ്റ് വാങ്ങുന്നത് തന്നെ അറിയാം.
ആരുടെ
കയ്യിൽ നിന്നാ വാങ്ങിയതെന്ന്
അറിയാം.
ആര് കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് ഗ്ലാസ് കൊടുത്തതെന്നും
അറിയാം.
കാര്യം മൊത്തം വെളിച്ചമാണ്, കണ്ണഞ്ചി പോവുക.
There is too much of light and glare.
ദർശനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ.
And we see that is a where vision is
lost. അകത്തല്ല, അകത്തുനിന്ന് വെളിച്ചം പുറത്തേക്ക് പോകും. Hallelujah.
Light should go from the inside to the
outside. അതാണ് യോഹന്നാന്റെ സുവിശേഷം 7-ൽ പറയുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഉത്സവത്തിന്റെ മഹാദിനമായ ഉടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ.
That is why the Lord Jesus Christ in the John's Gospel chapter 7 he said on the last day that anyone who is thirsty let him come unto me.
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ എന്ത് ചെയ്യും
And from the one who believes in me, as it is said in the scriptures, from his heart streams of living waters will flow out.
നമുക്കറിയ ഏഴ് നിലവളക്ക് വെളിപാട് ഉത്സവത്തിലുണ്ട്, നമുക്കെല്ലാം അറിയാവുന്നതാണ്.
We know about the seven lampstands in the book of
Revelation. നമ്മുടെ കുഴപ്പം തന്നെ എല്ലാം അറിയാമെന്നുള്ളതാണ്.
Our problem is that we know everything.
വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ മഹത്വധാരിയായിട്ട് ഉലാവുന്നത് യോഹന്നാൻ പുസ്തകം കാണുക.
In Revelation chapter 7, John the apostle is seeing God walking in the
ഏഴ് നിലവളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ എന്താ കാര്യം?
Why is he seeing Jesus in the midst of the lampstand?
ഈ നിലവളക്ക് പ്രകാശിച്ചുകൊണ്ട് നിന്നതു
because the lampstands were shining.
നിലവിളക്കിന്റെ പ്രകാശത്തിലാണ് മഹത്വധാരിയായ യേശുവിനെ കണ്ടത്.
It's in the light of the lampstand he was able to see the glorified Christ.
നിലവിളക്ക് ആസിയയിലെ ഏഴ് സഭകളെ കാണിക്കുന്നെന്ന് എഴുതിയിട്ടുണ്ട്.
The lampstands are denoting the seven churches in Asia.
എന്റെ വാത്സല്യ സഹോദരി
സഹോദരി, my dear brothers and sisters,
നമുക്ക് ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രാദേശിക സഭ,
the local assembly in which we are members,
അത് ഗൾഫിലാണെങ്കിലും കേരളത്തിലാണ്,
whether it is in Gulf or in Kerala,
അത് പ്രകാശിക്കുന്ന പ്രകാശിക്കാത്തിടത്തോളം കാലം യേശുക്രിസ്തുവിനെ ലോകം കാണുകയല്ല.
As long as it does not shine, the world will not be able to see see Jesus.
ഇവിടെ പൗലോസ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം.
Here Paul is saying that the eyes of your understanding might be enlightened.
അത് പോകാൻ പാടില്ല.
And it should never become dark.
ഈ ഹൃദയം എന്ന വാക്ക് തിരുവെഴുത്തിൽ പലയിടത്തു പറയുന്നുണ്ട്.
The word heart is used in the scriptures in several places.
വ്യക്തിത്വത്തിന്റെ കേന്ദ്ര സ്ഥാനമാണ് ഇവിടെ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്നത്.
Now heart means the seat of the individuality, the personality.
നമ്മുടെ ഈ മുഷ്ടിയുടെ വലിപ്പമുള്ള ഹൃദയത്തെ ഉദ്ദേശിച്ചല്ലെന്ന് ഞാൻ പറയാറുണ്ട്.
And I'm not meaning that the size of a heart is like our fist.
യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മുഷ്ടിയുടെ വലിപ്പമുള്ള നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവമായ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചാൽ ഹൃദയം മാറ്റിവെക്കുമ്പോൾ യേശു ആ കൂട്ടത്തിൽ പോകും.
So if you were accepting the Lord Jesus Christ, and it would simply mean that Jesus would be contained in the heart, and if a heart is transplanted, does it mean Jesus would go?
എന്നാ അതല്ലെന്ന് നമുക്കറിയാം.
That is not what exactly
നമ്മുടെ വ്യക്തിത്വത്തിന്റെ കേന്ദ്ര സ്ഥാനം.
It is the center.
അതിനെ ബൈബിളിൽ ഒരു വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നർ മാൻ, അകത്തെ മനുഷ്യൻ.
Paul uses a word for that, the inner man.
മക്കൾക്കല്ല ഇത് മനസ്സിലാകുന്നുണ്ട്, പിന്നെ കുഞ്ഞുങ്ങളുടെ ഇരിപ്പ് കണ്ടാ അറിയാം.
The children are understanding.
അപ്പോൾ പൗലോസ് നമ്മെ രക്ഷിക്കപ്പെട്ട ഒരുവനെ രണ്ട് സ്വഭാവങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്താനാണ് പുറമേയുള്ള മനുഷ്യൻ അകമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
That is why for a saved child of God, he has two characters. Paul says there is the inner man and the outer man.
അപ്പോൾ അകത്തെ മനുഷ്യൻ പ്രകാശിക്കണം, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്നാ പറയുന്നത്.
The inner man, the understanding, eyes of understanding have to be enlightened.
നമുക്കറിയാം ഒന്നാമത്തെ അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ,
chapter 1 and verse 13, when we read,
ഈ എഫെസോസിലെ വിശുദ്ധന്മാരുടെ ഹൃദയം ഒരിക്കൽ പ്രകാശിച്ചതാണ്.
The hearts of the efficient believers was enlightened once.
അതാ 1-ന്റെ 13-ൽ പറയുന്നുണ്ട്.
That is what we see in verse 13 of chapter 1.
സുവിശേഷം എന്ന സത്യവചനം കേട്ടു വിശ്വസിച്ചപ്പോൾ അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചതാണ്.
When they listened to the gospel of the salvation, the eyes of the understanding was enlightened.
അവിടെ നടമാടിയിരുന്ന രണ്ട് പ്രബലമായ പാപങ്ങൾ ഉണ്ടായിരുന്നു.
And there were two very prominent sins in their midst.
ഒന്ന് അർത്തമീസ് എന്ന് പറയുന്ന ദേവിയുടെ ആരാധകരായിരുന്നു ഇവർ.
They were all idol worshippers of the goddess Artemis.
രണ്ടാമത് ശുദ്രപ്രയോഗക്കാരായിരുന്നു.
And secondly, they had the sorcery.
അർത്തമീസ് എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഡയാന എന്ന്
Artemis, the English name for that is Diana.
ഇത് ഓർക്കാതെ നമ്മുടെ പിള്ളേർക്കെല്ലാം ഡയാന എന്ന് പേരിടുന്നു.
Without realizing this, we call our children Diana.
അതങ്ങോട്ട് മലയാളീകരിച്ചാൽ അർത്തമീസ എന്ന് അതിന്റെ അർത്ഥം.
Now if you translate into മലയാളം, that is Artemis.
യോവാഷും അർത്തമീസും തമ്മിലുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ഡയാനയും യോവാനും തമ്മിലുള്ള വിവാഹം എന്ന അർത്ഥം.
യോവാഷ് and Artemis, if you say marriage.
ഇനി പേരൊന്നും മാറ്റാൻ നോക്കണ്ട.
Now you cannot change the names.
എൻ പേരും ആയിക്കാൻ പിശാചനാൽ അസാധ്യമാണ്.
And it is impossible for Satan to erase my name. Artemis simply means Diana.
അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം ആ ദേവിയെ ആരാധിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ.
So these were people who were worshipping that goddess.
മറ്റൊരു കൂട്ടര് ക്ഷുദ്രപ്രയോഗക്കാർ.
And another group, they were into sorcery.
അവനു വേണ്ടി അവരുപയോഗിച്ച വലിയ വിലയേറിയ ഗ്രന്ഥങ്ങളുണ്ട്.
And they used to have very costly books for sorcery.
ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ അങ്ങ് ചൂട്ടിയിരുന്നു.
When they came to the Lord, they burnt all of those sorcery books.
ഇന്നുള്ള വിശ്വാസിയാണ് പറയുന്നത് എന്തൊരു അന്ധകരണമാണ്.
And today's believers would say what kind of a foolishness was shown.
Adu vitta thende pagudhi cash convention kuduthaam.
Now you could have sold that and the proceeds could have been given to the convention.
Aa paapam thudaran avar anuvadichu.
But they did not allow the sin to continue.
Bhayangara vyathyasamaana avarku varu.
And there was a big transformation.
Bhayangara roopaantharamaanu
varu. There was a big change in their lives.
Suvisheshathil vishwasikkunnavarku roopaantharam varu.
When they believe in the gospel, there is transformation.
Innoru roopaantharam onnum illa.
Here there is no transformation.
Innu cheriya cheriya classukalil pillare tattamme parayippikkunnathu pole parayippikkum.
Here in small classes, children are taught to just repeat the same
thing. സ്വീകരിക്കാൻ മകനു മനസ്സുണ്ട്.
Do you have the heart to accept the Lord?
ഉണ്ട് ആന്റി.
And he would say yes.
എന്നാ ഞാൻ പറയുന്ന പോലെ പറ.
Then just repeat like I'm saying.
ഇന്ന്.
Today.
ഇന്ന്.
Today, that's how it happens. Today, Jesus. Accept him as your personal savior. As your own God. Your own God. Accept him. And he will say, accept it.
മോന്റെ ബൈബിളിൽ ഒന്ന് എഴുതിക്ക.
And write that in your Bible.
ഇവനെ ആയിസ് പിന്നെ ഗുണപ്പെടുത്താൻ പറ്റിയ.
And then after that you can ever.
ഇങ്ങനെയാണ് ഇന്ന് പലപ്പോഴും രക്ഷിക്കപ്പെടുത്തുന്നത്.
This is how many people are saved today.
എന്തൊരു അപകടത്തിലേക്കാ കൊണ്ടുപോകുന്നത്.
What a dangerous situation it's leading to.
ഒരുവൻ രക്ഷയിലേക്ക് വരാൻ അതിന്റെ മുൻപിൽ നടക്കേണ്ട രണ്ടു മൂന്ന്
Before a son can come into salvation,
ഒന്നവനെ പാപത്തെ കുറിച്ച് ബോധം വരണം.
One, he should be convicted of sin.
അവന്റെ ന്യായവിധിയെ കുറിച്ച് അവനെ ബോധം വരണം.
He should be aware of the judgment.
ആ ബോധമാണ് അവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്.
It is that realization that would lead him to salvation.
ഇന്നങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല.
But such things are not happening today.
എന്നാൽ സുവിശേഷം വിശ്വസിക്കുമ്പോൾ രൂപാന്തരം സംഭവിക്കുക.
But when you believe in the gospel, transformation takes place.
പണ്ട് എംബി ജോൺ സാർ പറയുമായിരുന്നു.
Once MB John uncle used to say,
യേശുവൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്ന്.
On the day when the Lord Jesus came into my heart, what change happened in my heart.
എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയും.
And then he would say like this.
യേശു എന്നുള്ളതിൽ വന്ന നാളിൽ എന്തോ മാറ്റം വന്നു.
On the day when Jesus came into my heart, what changes really happened? That is the situation we are
പക്ഷേ ഇവരുടെ രൂപാന്തരം അതല്ലായിരുന്നു.
But that was not the transformation.
ഭയങ്കര രൂപാന്തരം വന്നു.
It was a great transformation.
ജനത്തിന് കാണാമായിരുന്നു.
And the people were able to see that.
ദൈവനാമം അവരിലൂടെ മഹിമപ്പെട്ടു.
And through them God's name was glorified.
അങ്ങനെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു.
And their eyes of understanding were enlightened. But Paul says,
അങ്ങനെ പ്രകാശിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ്.
It is the fact that was enlightened.
ഇരുണ്ടു പോകാനുള്ള സാധ്യത.
But there is a possibility that it could be darkened.
അതുകൊണ്ട് എന്ത് ചെയ്യണം?
And therefore what you
ദിവസവും തോറും അത് വർദ്ധിതമായിക്കൊണ്ടിരിക്കണം.
Every day you have to abound in that.
പ്രകാശം വർദ്ധിക്കണം.
The light has to abound.
എന്റെ വാത്സല്യ സഹോദരീ സഹോദരന്മാരേ.
My dear brothers and sisters.
യുവതി യുവാക്കൾ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു സമയത്തെ.
In the time of our life.
സുവിശേഷം കേട്ട് വിശ്വസിക്കാനും.
We were able to listen to the gospel.
നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാനും.
And if it our life is not
enlightened.
God gave us
ഞാൻ എന്റെ കാര്യം എല്ലായിടത്തും പറയും.
There are two things that I say.
ഞാൻ അസൽ കുട്ടനാട്ടുകാരനാണ്.
I am a literal കുട്ടനാട്ട്.
ഇപ്പോ കോട്ടയത്താണ് താമസിക്കുന്നത്.
Now I am living in Kottayam.
കുട്ടനാട്ടുകാരെ ഒക്കെ കണ്ടാൽ അറിയാം.
And I know കുട്ടനാട്ട് people.
അവർക്കെല്ലാം ഒരു കരിപ്പട്ടിയുടെ കളർ.
They all have the color of.
അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്.
And it is there I am saved.
ഒരു ദൈവദാസൻ നിർബന്ധിച്ച ഒരു യോഗത്തിന് കൊണ്ടുപോയി.
One evangelist forcefully took me to a meeting.
അന്ന് 19 വയസ്സാണ്.
I was only 19 years old.
എന്നാൽ കയ്യിലില്ലാത്ത പണിയുമില്ല.
But there were no tricks in my.
അങ്ങനെ 19-ാമത്തെ വയസ്സിൽ ഇയാൾ എന്നെ കൊണ്ടുപോവുകയാണ്.
And in 19 years I was taken for the meeting.
ഞാൻ ആ യോഗത്തിൽ ചെന്നു.
And I went for the meeting.
പലയിടത്തും ഞാൻ അത് ഓർപ്പിച്ചിട്ടുണ്ട്.
And I have reminded this in several
places. വെളിച്ചത്തിലേക്ക് ചെല്ലാതെ.
Without going into the light.
അല്പ ഇരുളുള്ള ഭാഗത്ത് ഞാൻ ഇരുന്ന് അന്ന് രാത്രി ഈ വചനം
കേട്ടു. I sat in the darker part of the meeting.
ക്രൂശിതനായ യേശുവിനെ ആ പ്രസംഗിച്ച ദൈവദാസൻ ശക്തമായിട്ട് ഉയർത്തി.
And the preacher very powerfully spoke the
crucifixion. ആഹ്വാനത്തിന്റെ സമയമാണ്.
And time came for the altar
call. പലരും അവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ കണ്ടു.
I saw many people rising and accepting the Lord.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിച്ചു.
And the Holy Spirit worked in me also.
ഞാൻ അവിടെ ഇരുന്ന് കരയുന്നു.
And I am sitting and weeping.
കണ്ണുനീരോട് കൂടെ തന്നെ ഞാൻ പന്തലിലേക്ക്
വന്നു. And with tears I was sitting in the midst of the
meeting. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തത് ഏറ്റു പറഞ്ഞു.
And that night I took a decision and I confessed my sins.
ഞാൻ ഈ രാത്രി എനിക്ക് വേണ്ടി മരിച്ച യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു.
I accepted the Lord who has died for my sins.
വർഷങ്ങൾ പലതു പിന്നിട്ടു.
Several years passed by.
ഞാൻ വ്യക്തമായി പറയട്ടെ, അന്ന് ഹൃദയത്തിലേക്ക് വീണ ആ തീപ്പൊരിയുണ്ടല്ലോ കെട്ടുപോകാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിനു സ്തോത്രം, അത് വർദ്ധിതമായി കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പോലും.
And that night the spark that fell into my heart that has not been snuffed out, God has been enabling it to be increased.
എന്റെ വാത്സല്യ യുവാവേ യുവതിയേ സഹോദരി സഹോദരന്മാരേ,
brothers and sisters and young
നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചു.
The eyes of our understanding has to be
enlightened. ഹൃദയ ദൃഷ്ടി കുരുടാക്കുന്നത് പിശാച്.
Now it is Satan who is blinding.
2 Corinthians 4:4.
2 Corinthians 4.
അവിടെ എന്താ എഴുതിയിരിക്കുന്നത്?
What is written there?
ദൈവപ്രതിമ യായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു.
Satan has darkened the eyes of the unbelievers of the world that they are not able to see the glory of the image of Jesus.
അതിന്നും നമ്മളിൽ പിശാച് നമ്മുടെ മനസ്സിനെ കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു.
And even today Satan is trying to blind our eyes.
എന്താ കാര്യം?
What is the reason?
വചനത്തിന്റെ പ്രകാശനം നമ്മിലേക്ക് വരാതിരിക്കാൻ.
So that the enlightening of the word might not reach.
അതുകൊണ്ടാണ് നമ്മളിൽ പലരും വചനം വായിക്കാത്തത്.
That is why many of us do not read the word of God.
ചില ആളുകൾ ഉറങ്ങാൻ വേണ്ടി മാത്രം വചനം വായിക്കും.
Some people read the word only to go to sleep.
എന്നാ രാത്രിയിലെ ലൈറ്റ് ഇട്ടിട്ട് പാതിരാത്രിക്ക് ഇരുന്ന് വേദപുസ്തകം വായിക്കുന്നു.
Why are you putting the light in the night and reading the Bible in the night?
മറുപടി, ഉറക്കം വരുന്നില്ല.
The answer is sleep.
ഉറക്കം വരാത്തപ്പോൾ വായിക്കേണ്ടതാണ് ബൈബിൾ എന്ന് പലരും ധരിച്ചിരിക്കുന്നു.
So when we do not get sleep, that is the time to read the Bible. That's
ഇത് വായിച്ചു കഴിഞ്ഞാൽ തനിയെ ഉറക്കം വരും.
And if you read the Bible normally we will go to sleep.
അത് വിശ്വാസിന്റെ പണിയാണ്.
Now that is the trick of the devil.
എന്നാ വാത്സല്യ സഹോദരങ്ങളെ,
my dear brothers and sisters,
പിശാച് ഇന്നും നമ്മുടെ മനസ്സിനെ കുരുടാക്കിക്കൊണ്ടിരിക്കുന്നു.
Even today Satan is blinding
our eyes. ദൈവവചനത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും.
And he is taking us away from
the word. സമയമില്ലെങ്കിലും ഒരു സംഭവം ഞാൻ പറയാം.
Let me tell you about an event.
ഞാൻ ബഹ്റൈനിൽ മജ്ലിസ് അസംബ്ലി പ്രസംഗിക്കും.
I preached in the Majlis Assembly in
Bahrain. പ്രസംഗത്തിന് ഞാൻ ഇങ്ങനെ സ്റ്റേജ് ഉണ്ട്, ഒരു ചെറിയ സ്റ്റേജ് ഉണ്ട്, അവിടെ ഞാനും ഉണ്ട്, പേര് പറയുന്നില്ല, പ്രമുഖനായ ഒന്ന് രണ്ട് സഹോദരന്മാരും.
I was on the stage and there were two more prominent brothers.
അപ്പോൾ അന്ന് ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല, മൊബൈൽ ഒന്നുമില്ല. വരുന്നവരെല്ലാം തന്നെ ഇതുപോലൊരു ചെറിയ മേശ ഇവിടെ വെച്ചിട്ടുണ്ട്, സൈഡിൽ വെച്ച്. അവിടെ മുഴുവൻ ഇത്രയും വലിപ്പ തീപ്പെട്ടിയുടെ വലിപ്പത്തിലുള്ള ടേപ്പ് റെക്കോർഡർ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക.
And at that time we did not have so much of technology as of today and small tape recorders used to be
ഇനി അതിൽ വെക്കാൻ സ്ഥലമില്ല.
And there is no more place to keep it.
ഒരു സഹോദരൻ സ്പീഡിൽ ഇങ്ങോട്ട് പാട്ട് നടന്നുകൊണ്ടിരിക്കുക, സ്പീഡിൽ ഇങ്ങോട്ട് വന്നിട്ട്
One brother very quickly he came to the front.
Or alpam bedam edutha adu adarudutha.
And he found a space in the midst of the tape recorder.
Adekam avadu poiyirunnu.
And he went and sat there.
Ende aduthirunna puli alparesiganum kuda puli ente chevil ingane paranju.
And the brother was sitting was humorous, he said to me like this.
Adekathe onu sradhichonu.
Now you pay attention to that person.
Njan prasangichondirunna pedake adike puli ya nokku.
While I was preaching I was looking at that person.
Nokku puli sugam urakkava.
And I saw that he was fast asleep.
Appam njan prasangam okke kazhinju.
And the ministry was over.
Idekathinte veettila thaamasu.
And I am staying with this brother's house.
Yan avade chennittu chodichu enda adegathe sradhikkanam ennu parannu.
And I asked him, why did you ask me to pay attention to that man?
Kandile urangunna.
Did you not see him sleeping?
Namaru pagalathe adegathinte aa thulilinte kashtapadu kondu urangunnathalle. Ennalum pidichondu povunnundallo pinne kekkuvallo onnu.
Perhaps after the day's labor is tired, at least he is recording it, he will listen later.
Appol adegam paranju njangalum angana vicharichirunnu.
So the brother said, we also used to think like that.
Kazhinja divasam aa sahodari paranjappada manasilayathu.
But when the sister told only we understood
veeti poi oranganum ennu verigilum vajanam kelkano.
And if he has to sleep in the night he has to listen to
it. Adine ee pudichondu povunnallo
for that he is recording and taking.
Enikku arinjukooda.
I do not know.
Adegam ennodu paranjada.
This is what that brother
said. Pakshe oru vastuna valare seriyana.
But the fact is true.
Nammude orakkathinu vendi bible upayogikkunnavarund.
There are people who use the bible for getting sleep.
Enda valsalya sahodarangale enikku santosham kondum ningalkku oru prosaganam varumengil adum kondum orpikkunna oru karyam.
My dear brothers, if there is a motivation that can be brought to you, I am reminding you.
Ettavum koranjathu oru divasam 5 manikkurengilum njan ee vajanathinte munpil irikkunnu.
At least for a minimum for 5 years I sit before the word.
Adu onni 5 manikkuran.
And it is not together.
Ippol oru manikkur irunnu.
Maybe at one time 1 hour.
Pinne onnu karangi thirinju vannechu pinneyum vannirikkum.
And later another hour.
Angane ettavum koranjathu oru divasam 5 manikkur irikkum.
On a minimum at least 5 years 5 hours I sit before the word.
Adu thanikku vera pani onnumilla.
So people would say you do have no other work.
ഇനി അത് തന്നെയല്ല തന്റെ ജോലി ഇതാണ്.
And your profession is this.
അയ്യോ അങ്ങനെ ധരിക്കരുത്.
But don't think like that.
നിങ്ങളുടെ ഡ്യൂട്ടിയുടെ ടൈം എത്ര ഉണ്ടെന്ന് എനിക്കറിയാം.
I know what is the time of your duty.
ആഹാരത്തിന്റെ സമയവും എനിക്കറിയാം.
I know the time you take for eating.
അതിപ്പോ എല്ലാ ദിവസവും ആഹാര വിഭവങ്ങൾ ഉണ്ടാക്കണമെന്നില്ലല്ലോ.
And every day it's not needed to make food.
അവിടെ നമുക്ക് മനോഹരമായ ഒരു പത്തായ ഉണ്ടല്ലോ അതിനകത്തോട്ട് കയറ്റി വെച്ചാൽ.
And we have a big store there.
സമയാസമയങ്ങളിൽ ചൂടാക്കി കൊടുക്കുക.
And you just take it and heat it.
ബാക്കിയുള്ള സമയം നമ്മൾ എന്തിന് ഉപയോഗിക്കും?
And what are you using for the remaining time?
ദൈവവചനം വായിക്കാൻ എന്തുമാത്രം സമയമെടുക്കുന്ന സഹോദരിമാർ ഇവിടെ ഇരിക്കും.
How many sisters are there who take time to read the word of God?
ദൈവവചനത്തിന്റെ മുൻപിൽ ധ്യാനം നിരതരായിട്ടിരിക്കാൻ കഴിയുന്ന എത്ര സഹോദരന്മാർ ഇവിടെ ഇരിക്കും.
How many brothers are here who are able to meditate in the word of God?
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
May God help you.
ഈ വചനം വായിച്ചു കേൾപ്പിക്കുന്നവനും വായിക്കുന്നവനും പ്രമാണിക്കുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഭാഗ്യവാന്മാരെന്ന പറഞ്ഞിരിക്കുന്നു.
Those who cause the word to be heard and those who read and who hear and follow them, they are blessed.
അതുകൊണ്ട് പിശാച് നമ്മുടെ മനസ്സിനെ കുരുടാക്കാതിരിക്കാൻ ഈ വചനവുമായിട്ട് നമുക്ക് ബന്ധം വേണം.
And therefore that Satan might not darken our hearts, we have to have a connection with the word.
ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരാൻ വചനം വേണം.
We need the word to grow in the knowledge of God.
ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിനും വചനമാണ് നമ്മെ സഹായിക്കുന്നത്.
The eyes of our understanding to be enlightened, the word of God.
ഞാൻ ഒന്ന് രണ്ട് ദൃഷ്ടാന്തങ്ങൾ വേഗത്തിൽ
പറയാം. One or two examples let me point out.
ഒന്ന് ലൂക്കോസ് സുവിശേഷം 24ാം അധ്യായം 32ാം വാക്യം.
Luke chapter 24 and verse 32.
അവിടെ ദൈവവചനം ഒരുവന്റെ ഹൃദയത്തെ കത്തിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു.
There we read that the word of God is one that is
avade shishyanmare yesu vajanam telichu koduthadine kuricha paranjirikkunnu.
It causes the heart to burn, that is Jesus was interpreting the word.
Yesu avarude kooda nadakkukana Emmausilekku povunu.
Now Jesus is walking with the disciples on the way.
Avaru vicharichu paradeshina yesuvine vilichu.
They thought that he was just a stranger.
Yesuvine thirichariyan avaru
they were not able to realize Jesus.
Namukku anganeyokku sambhavikkunnu.
Many times it happens for us also.
Namukku yesuvineyum palappozhum thirichariyan kaliyathu verum manushaneyum thirichariyan kaliyathu.
We are not able to recognize Jesus and also fellow men.
പണ്ടൊരു കുരുടനെ കാഴ്ച കൊടുത്തപ്പോൾ യേശു ചോദിച്ചു നീ വല്ലതും കാണുന്നുണ്ടോ?
Once when Jesus gave the sight to a blind, he asked the man, do you see anything?
അവൻ പറഞ്ഞു ഞാൻ മനുഷ്യനെ കാണുന്നുണ്ട്.
I am seeing man.
ആ കൂട്ടത്തിൽ അവൻ പറയുകയാ.
And then along with that he says,
അവരൊക്കെ മരം പോലെ നടക്കുന്നു.
And they are all walking like trees.
ഇന്നും അങ്ങനെയാ സഹോദരന്മാരെ മരം പോലെ കാണുന്നവർ ഇവിടെയും കണ്ടേക്കാ എനിക്ക് അറിഞ്ഞുകൂടാ.
Today many people
ഉത്തരനാളായി വന്നിട്ട്
see the fellow men like trees.
അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു?
Why is that happening?
കാഴ്ചയില്ലാത്തതുകൊണ്ട് വരിക.
Because of lack of vision.
സഹോദരന്മാരെ മരം പോലെ കാണുന്നത്,
ഫെലോ ബ്രദർ ലൈക്ക്
കൂട്ട് സഹോദരിമാരെ മരം പോലെ കാണുന്നത്, സഹോദരനായിട്ട് കാണാൻ കഴിയാത്തത്, സഹോദരിയായിട്ട് കാണാൻ കഴിയാത്തത് ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാണ്. ഇവരുടെ കണ്ണു നിരോധിച്ചിരുന്നു. അവർ യേശുവിനെ പരദേശി എന്ന്
വിളിച്ചു.
അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് അവരുടെ കൂടെ ഇരുന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തു.
യേശു
അങ്ങ് പോയി. ഇവർ തമ്മിൽ പറയുന്ന പറയുന്നതാണ് 24-ന്റെ 32-ാം വാക്യം.
And they were talking among themselves in verse 32.
അവർ പറയുന്നത്,
and what are they saying?
വഴിയിൽ വെച്ച്
on the way,
അവൻ നമ്മോട് വചനം തെളിയിച്ചു തന്നപ്പോൾ,
when he opened the scriptures to us,
നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് സ്തോത്രം.
Did not our heart burn within us?
എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കണം.
My dear brothers and sisters, when you listen to the word of God, there should be burning in our heart.
അങ്ങനെ ഹൃദയം ഉള്ളിൽ കത്തുമ്പോഴാണ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്.
And when our heart is burning in that fashion, then the eyes of our understanding is enlightened.
മറ്റൊരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം.
Another verse bringing to your attention.
കൊടുക്കുവരെ അതിന്റെ അടിയില്
underline that portion.
അത് വാങ്ങിച്ചപ്പോഴേ കൊടുത്തതാണ്. ഇനിയും വരയ്ക്കാൻ ഒരിടം പോലും ഇല്ലല്ലോ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് മക്കളെ?
What is written there?
യഹോവയുടെ കൽപ്പനകൾ കണ്ണുതുറപ്പിക്കുന്നു.
Commandment of the Lord is enlightening the eye.
അപ്പോൾ ദൈവത്തിന്റെ വചനമല്ലേ കണ്ണുതുറപ്പിക്കേണ്ടത്?
Is it not the word of God that
ദൈവത്തിന്റെ വചനമല്ലേ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടത്?
The word of God that should enlighten.
ദൈവവചനത്തോട് നമുക്ക് എത്രമാത്രം ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ.
Relation we have with the word of God.
ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നുവെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്.
And the psalmist says I have sought your word and I have fed upon it.
നമുക്ക് സമയമില്ലല്ലോ എടുത്തൊക്കെ പറയാൻ.
We do not have time to
119th sankirtanam 116th vakyathil
Psalms 119 and verse 116
sankirtanakaram parayunna oru prastavane
there is the psalmist saying something like this
ninde vajanam nimittam njane pedikunu
he says that I fear you because of your word
ninde vajanam nimittam njan pedikunu
and I fear you because of your word
namakondo pedi
do we have that
fear njan kettittunde
Many people say like this.
Pandalari sanjeeyum bagu okke varunnathinu munpai
before the bag I used to come for taking the bible
nandi kachathi vechonda nyaraachu povu
everybody used to have the bible under their arms
chalappum angottu ingottu endeyilu oru prashnam varunnathu kaanumbo
and when there is a problem amongst one another
idu kachathi nadathu ingottu era
they would take the bible and put it on the table put it aside
pidigatti
Do you understand what I'm saying?
നിന്റെ വചനം നിമിത്തം ഞാൻ പേടിക്കുന്നു.
I fear you because of your word.
ചോദിക്കട്ടെ, വചനം വായിക്കുമ്പോൾ പേടി വരാറുണ്ടോ?
When you read the word, are you overcome with that fear?
വചനം നിമിത്തം ഞാൻ പേടിക്കുന്നു.
Are you having that fear because of the word of God?
യെശയ്യാ പ്രവചനം 66-ൽ എന്താ കർത്താവ് പറയുന്നത്, ദൈവം പറയുന്നത്?
What does God say in Isaiah chapter 66?
കേൾക്കണം. അങ്ങനെയുള്ളവനെ ഞാൻ കടാക്ഷിക്കുന്നു എന്നാണ്.
And he says that to such people I will show mercy.
എങ്ങനെയുള്ളവനെ കടാക്ഷിക്കുന്നു?
What is the kind of people?
അരിഷ്ടനും
the one who is sorrowful
മനസ്സ് തകർന്നവനും
and broken hearted
മനസ്താപമുള്ളവനും
and who is repentant
എൻ്റെ വചനത്തിങ്കൽ ബാക്കി പൂരിപ്പിച്ച് വിറയ്ക്കുന്നവനുമായവനെ ഞാൻ കടാക്ഷിക്കുന്നു.
And to the one who trembles at my word I will consider him.
വചനത്തിന്റെ മുൻപിൽ വിറയ്ക്കാൻ കഴിയുന്നുണ്ടോ?
Is it possible for us to tremble before the word of God?
നമ്മൾ വിറയ്ക്കുന്നുണ്ട്.
We tremble.
ചില സമയത്ത് ഒരു വിറയിൽ ഇങ്ങോട്ട് വന്നു.
At sometimes we are overcome with trembling.
പിടിച്ചാൻ നിൽക്കത്തില്ല.
And nobody can stop
ചില സഭകളിൽ ബിസിനസ് മീറ്റിംഗിന് വിറയന്മാർ ഒത്തിരിയുള്ളു.
And in some churches business meeting there are so many
trembles. അവരെ വിറയന്മാർ എന്നാണ് വിളിക്കുന്നത്.
They are called themselves as tremblers.
ഭയങ്കര വിറയലായി.
They have a lot of trembling.
പിന്നെ അപ്പുറം ഇപ്പുറം ഇരിക്കച്ച എന്ന് പറഞ്ഞു പിടിച്ചിരുത്തണം.
Have to say please sit down.
വീട്ടിലും വിറയന്മാരുണ്ട്.
And in the house also there are such people.
അങ്ങനെ ഇങ്ങനെ ഒന്നും മിണ്ടത്തില്ല.
They will not talk like that.
പൊട്ടി തെറിച്ചു കഴിഞ്ഞു.
But when they burst open
പിടിച്ചാൻ നിൽക്കത്തില്ല.
Then you cannot control.
പിന്നെ എന്താ പറയേണ്ടത്
and they do not know what to say.
Oxford dictionary thappiyalo arthamilla
and there is no meaning of the words even in the Oxford dictionary.
Angana varakkuna karyamall ivada parana.
That is not the kind of trembling we are referring to.
Varakkanam
we have to tremble.
Swargathil ennekkum sthirapettirikkunna vachanathinte munpil
in front of the word of God that is established forever in heaven.
Deivam nammale kadaakshikkum
then God will have pity on us.
Adu nammale prakashippikkum
and that will enlighten us.
Ini adu mathramalla
not only that
വചനം ഒരുവനിൽ ഇല്ലാതെ വന്നാൽ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയില്ല.
When a heart is devoid of the word of God, his eyes of understanding.
ശമൂവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ.
1 Samuel chapter 3 and verse 2.
1 ശമൂവേൽ 3:2 എന്ന് വായിച്ചേ. അതല്ലല്ലോ.
And it came to pass at that time, while Eli was lying down in his place, and when his eyes had begun to grow so dim that he could not see.
No.
1 Samuel chapter 3 and verse 2.
Adalla. Onnu. Adu evadiya? Adu evadiya? Eh? Ha, adu enne yanum paranjathu. 1 Samuel 3-inte 2 onnu vaichu. Alla. Ivada Shaji അതല്ലെന്നേ, അതല്ല ഷാജി വായിക്കുന്നു, വായിച്ചേ. അക്കാലത്തെ 1 Samuel 3:2 തെറ്റിയില്ലല്ലോ എനിക്ക്. ആ വായിച്ചേ. ആ അക്കാലത്ത് ആ ദുർലഭമായിരുന്നു. ആ മതി, ഇത് കൂടുതൽ തെളിവ് വേണോ?
Do you need more proof than this?
അക്കാലത്തെ യഹോവയുടെ വചനം ദുർലഭമായിരുന്നു.
At that time the word of God was very scarce.
ദർശനം ഏറെയില്ല.
And there wasn't much vision.
ദൈവത്തിന്റെ വചനം ഏതു സഭയിൽ ദുർലഭമാകുന്നുവോ അവിടെ ദർശനമില്ല.
When there is scarcity of the word of God in a church, they will lack vision.
സമയം വളരെ പരിമിതമെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തി.
Even though time is limited, yet I have to say this.
പല സഭകളിലും പ്രസംഗം നടക്കുന്നുണ്ട്, പക്ഷേ വചനം ദുർലഭം.
In many churches there is preaching, but there is word is scarce.
എല്ലാവർക്കും പ്രസംഗിക്കണം.
Everyone can preach.
പക്ഷെ ഒന്നും കാണുകയില്ല.
But nothing is visible.
ഊതിയതോ മീട്ടിയതോ എന്തെന്ന് എങ്ങനെ
അറിയാം? They did not know what is the tune that is playing.
30 മിനിറ്റ് പോയി കിട്ടി.
And 30 minutes is over.
പ്രസംഗം നടന്നു.
The preaching is done.
നല്ല ശബ്ദമായിരുന്നു.
It was good voice.
10 പോയിന്റ് ഉണ്ടായിരുന്നു.
And there were 10 points.
ആ പണ്ടൊരുത്തനെ മോനെ ഉള്ളതായി പറയുന്നത് ഒരുത്തനങ്ങ് പ്രസംഗിക്കാനങ്ങ് കൊതിയ.
One person, he is so desirous of preaching.
ഒടുവിൽ ഇവൻ അങ്ങ് പ്രസംഗിക്കട്ടെന്ന് കരുതി കൊടുത്തു.
And he was given the opportunity just to satisfy his desire.
അവനെ കൊണ്ടുവന്ന 24-ാം സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗമാണ്.
And he brought Psalms 24 and verse first portion.
ഇതും ആ ബഹറിലെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞതാ, ആ ഏറിയയിൽ ഉണ്ടായ കാര്യമാണ്.
And this the brother in Bahrain, he told me.
അദ്ദേഹം പ്രസംഗം അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിലെ കാര്യം, ആ മനുഷ്യൻ കയറി 24-ാം സങ്കീർത്തനം ആദ്യ ഭാഗം വായിച്ചു, യഹോവയുടെ പർവ്വതത്തിൽ
ആർക്കായിരുന്നു.
വിചാരിച്ചത് പ്രസംഗം എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്.
രാവിലെ
തുടങ്ങിയ യുദ്ധമാണ്, നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് കേട്ടോണ്ടിരിക്കാൻ
സുഖമാണ്. മൊട്ട
അങ്ങോട്ട് പൊട്ടിച്ചിട്ട പെട്ടെന്ന് പൊരിച്ചു കിട്ടുന്ന വേദനയില്ല ഇതെല്ലാം
ചെയ്തുകൊണ്ട്. Break an egg and put on my chest, you would get an omelet.
Even adangottu vaichu,
and he also read.
Ennattu avan parayana,
and he is saying like this.
Priyamullavare, ivide sangirthanakaran nammodu chodikkunnu, Yehovayude parvathathil aarkayirunnu.
And here the psalmist is asking us, who will ascend into the hill of God?
Adu thanneyanu enikku ningalodum chodikkanullathu, Yehovayude parvathathil aarkayirunnu.
And he said like this, this is the same question I want to ask you, who can climb the
nammal innu pagalil chindikkendathaanu, Yehovayude parvathathil aarkayirunnu.
Now we have to think, many of us, who can
ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു.
And he kept repeating this over and over.
ഇവന്റെ വിഷമം നന്നായിട്ട് ഒരു പിതാവ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു.
And there was an elderly father who understood his problem, his sorrow.
അപ്പച്ചൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു.
And that അപ്പച്ചൻ, he said like this.
മോനെ, യഹോവയുടെ പർവ്വതത്തിൽ ആരെങ്കിലും ഒക്കെ കയറട്ടെ, നീ ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു.
And he said, let anyone climb the holy hill of the Lord, you please descend and come.
നിങ്ങളെ ജീവിക്കേണ്ട ഈ ടൈപ്പിലുള്ള പ്രസംഗമായി ഇപ്പോ നടക്കുന്നു.
Now this is the kind of sermon that is being preached.
ഞാൻ ഒരു വസ്തുത പറയാം.
But let me tell you a fact.
സഭയിൽ ലിസ്റ്റ് ഇടുന്നതൊക്കെ കൊള്ളാം.
It is good that you make a list.
ഇവിടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ
വയ്യ. I don't know if you have a list.
ലിസ്റ്റ് ഇടുന്നതൊക്കെ കൊള്ളാം.
The list for preaching is good.
ഇവനെ കൊണ്ട് വല്ല ഗുണം വരുമോ എന്ന് അറിഞ്ഞിട്ട് വേണം ലിസ്റ്റ് ഇടാൻ.
But when you make a list, make sure that there is some benefit that is derived.
ഇല്ലെങ്കിൽ ഇവരെ ബ്ലാക്ക് ലിസ്റ്റിൽ ആക്കും.
Otherwise the people who are listening will blacklist.
പറഞ്ഞത് മനസ്സിലായി?
I hope it is clear.
അതിനെടാ വരുത്തരുത്.
Don't allow an
opportunity. എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള വിളിയില്ല.
Everyone has not the calling to preach.
എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള കൃപയില്ല.
Everyone does not have the grace to preach.
വാളെടുക്കുന്നവനൊക്കെ വിളിച്ചപാടാകരുത്.
Just because everyone draws.
നിങ്ങൾക്ക് അധികം ശിക്ഷാവധി വരാതിരിപ്പാൻ ഉപദേശകന്മാരെ പെരുക്കരുത്.
That you might not invite more judgment upon you, do not multiply preachers, teachers.
ജനത്തെ ബിൽഡ് അപ്പ് ചെയ്യുന്നവരെ കൊണ്ട് വേണം സഭയിൽ ശുശ്രൂഷിക്കേണ്ടത്.
You have to minister with those people who are able to edify the people.
അനേക സഭകളിലും വചനം ദുർലഭമാകുകയാണ്.
In today is a time scarcity of word is there.
ദുർലഭമായ ദർശനം നഷ്ടപ്പെട്ടു.
And when the word is scarce, there will be lack of vision.
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
Let us pray in the presence of
God. കർത്താവേ, അങ്ങയുടെ സഭയുടെ ദർശനം നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ മധ്യത്തിൽ വചന ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കണമേ.
God, that we might not lose the vision in our church, do cause to rise up preachers in our assembly.
വചനം ദുർലഭമാകുന്നിടത്ത് ദർശനം നഷ്ടപ്പെടും.
Where there is scarcity of the word, people will lack vision.
യുവാവേ, യുവതിയേ,
സഹോദരി
സഹോദരന്മാരെ,
യങ്സ്റ്റേഴ്സ്,
നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം വന്ന് നിറയട്ടെ.
കൊലോസ്യ
ലേഖനം 3:16 ഞാൻ ഉദ്ധരിക്കാൻ വായിക്കണ്ട. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം, എന്ത്, അത് വായിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ.
Let the word of God, Christ, dwell in you richly in all wisdom, teaching and admonishing one another in psalms and hymns and spiritual songs, singing with the grace in your hearts. And when it dwells in such a fashion, then the eyes of our understanding will be enlightened. One more thing.
ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ലല്ലോ.
What happens if the eyes of the understanding is not enlightened?
ലവോദിക്യ സഭ പറഞ്ഞു.
The church in Laodicea, they said,
വെളിപ്പാട് 3:14 മുതൽ.
It is Revelation chapter 3 verse
14. ലവോദിക്യ സഭ തന്നെ തന്നെ അങ്ങ് പറയയാ.
And Laodicea church is saying about itself. I am rich.
സമ്പന്നൻ.
I am wealthy.
ഒന്നിനും മുട്ടില്ല.
And I lack nothing.
കർത്താവ് പറഞ്ഞു.
But the Lord is
saying, നീ ദരിദ്രൻ.
You are poor.
നഗ്നൻ.
And you are naked.
കുരുടൻ.
And you are blind.
നീ ആരാ? നഗ്നനും.
What are you?
നഗ്നനും, അരിഷ്ടനും,
naked, miserable,
ദരിദ്രനും,
poor,
കുരുടനും,
and blind.
പക്ഷേ അത് കാണാൻ വയ്യ അവർക്ക്.
But they are not able to see their
state. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ?
What are they saying?
ഞങ്ങൾക്കൊന്നിനും കുറവില്ല.
I have lack.
ഞങ്ങൾ സമ്പന്നരാ.
We are rich.
ഞങ്ങൾ 8 മൂപ്പന്മാരുണ്ട്.
And we are 8 elders.
12 deacons ഉണ്ട്.
And 12 deacons.
200 members ഉണ്ട്.
And 200 members.
എല്ലാം നല്ല സൗകര്യത്തില.
And all have good comfort.
സ്തോത്രകാഴ്ച തന്നെ എത്ര രൂപയാ കിട്ടുന്നത്.
And the offering itself, you know how much.
അതിനടുത്ത് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നു.
And we send it to different places.
ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്.
And everything is joyous.
ഞങ്ങൾക്കൊന്നും കുറവില്ല.
Nothing lacking.
ദൈവം പറയും.
But God is
saying, നീ ദരിദ്രനാ.
And now you are poor.
നീ നഗ്നനാ.
You are naked.
എന്താ കാര്യം?
What is the reason?
ഇത് കാണാൻ കഴിയാതെ നിന്റെ കണ്ണിന് കുരുട് പിടിച്ചു.
Because you are not able to see it, to that extent your eyes have become blind.
സഭയിൽപ്പെട്ട ചില ആളുകളെ കാണുമ്പോൾ ഞാൻ ചോദിക്കും.
When I see the members of the assembly, I ask them.
ആത്മീയമായിട്ട് എങ്ങനെയുണ്ട് ബ്രദറേ?
How are you spiritually? How's it?
മറുപടി എന്താണെന്നറിയാമോ?
And do you know what is the answer?
അത് കേരളത്തിൽ ഇവിടെയെല്ലാം ഒറ്റ മറുപടിയാ.
And there is only one answer.
കുഴപ്പമില്ല.
It's okay.
കുഴപ്പമില്ല.
No problem.
പരീക്ഷ എഴുതിച്ചു വരുന്ന പിള്ളേരോട് ചോദിച്ചാൽ ഇതാ പറയും.
If you ask a question to the children after writing exam, they
എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ?
How was the exam?
കുഴപ്പമില്ല.
No problem.
എന്നാ കുഴപ്പം?
What is the problem?
കുഴപ്പമുള്ളവന് കുഴപ്പം അറിയാൻ വയ്യെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ കണ്ണ് കുരുടാ.
If the person who has a problem does not understand he has a problem, then his eyes are blind.
എന്റെ ദൈവമേ.
Oh my God.
നമ്മൾ ആരാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയാൻ നമുക്ക്
tonight may we be able to recognize who we really are.
ഇന്ന് രാത്രി തിരിച്ചറിയാൻ
tonight let us come to
എന്റെ ആത്മീയ അവസ്ഥ എങ്ങനെ,
what is my spiritual state,
ദൈവസ്നേഹം എന്നിൽ എങ്ങനെയുണ്ട്,
how is God's love,
ദൈവഭയം എന്നിൽ എങ്ങനെയുണ്ട്,
how is the fear of God,
ദൈവവചനം എന്നിൽ എങ്ങനെയുണ്ട്, അത് തിരിച്ചറിയാൻ കഴിയണം.
Let us recognize that.
ഹൃദയദൃഷ്ടി പ്രകാശിക്കുക.
And let the hearts of our eyes of our
ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിലൂടെ,
and by the enlightening,
മൂന്ന് കാര്യങ്ങൾ സാധിക്കണമെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്.
Three things have to be accomplished, that's what Paul is saying.
അതിൽ ഒന്നാമത്,
and first among
them, അതിന്റെ ആ 17-18 മുതലുള്ള വാക്യങ്ങൾ, 18-19 വാക്യങ്ങൾ,
verses 18 and 19,
അത് ഒന്നാമത് അവന്റെ വിളിയാരുടെ ആശ ഇന്നതെന്ന് അറിയണം.
That you may know what is the hope of his calling.
രണ്ടാമത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയണം.
What are the riches of the glory of his inheritance in the saints.
19th വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം.
What is the exceeding greatness of his power towards us who believe.
ഇത് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത് കൊണ്ട് സഭയ്ക്ക് സാധിക്കേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്.
These are three things that will be accomplished by the eyes of your understanding.
ഒന്ന്, ക്രിസ്തുവിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം.
One, what is the hope of his calling.
ഇവിടെ ആശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്?
What is the meaning of the word term hope?
പ്രത്യാശയാണ്
ഉദ്ദേശിക്കുന്നത്.
ചിലർ ആ ഭാഗം വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്.
Many people interpret it like this.
നമ്മെ ദൈവം വിളിച്ചപ്പോൾ നമ്മെ കുറിച്ച് ഒരാശ, അങ്ങനെ പിള്ളേരെ കുറിച്ച് നമ്മൾ പറയുമല്ലോ, നമ്മെ കുറിച്ച് ഒരാശ ദൈവത്തിനുണ്ടായിരുന്നു, അത് തിരിച്ചറിയണമെന്ന്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്.
Some people interpret it like this, when God called us and saved us, he had a hope about us, but that's not the right
meaning. ദൈവം നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയിൽ ഒരാശയുണ്ടായിരുന്നു.
The right meaning is, when God God called us in that call was a hope.
ആ ആശ എന്ന് പറയുന്നത് പ്രത്യാശയാ.
And that hope is the hope of eternity.
അപ്പോൾ നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയിൽ ഉണ്ടായിരുന്ന പ്രത്യാശ നാം അറിയണം.
So when God called us in that call there was the hope of eternity.
പ്രത്യാശയ്ക്കായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്.
And it is for that eternal hope that God has called us.
എഫേസ്യ ലേഖനം നാലാം അധ്യായം നാലാം വാക്യത്തിൽ അത് പറയുന്നു.
Ephesians chapter 4 and 4 we read that.
അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്?
God has mentioned there.
പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെന്ന.
You are called in one hope of your calling.
അപ്പോൾ കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്.
He called us for hope.
റോമാലേഖനം എട്ടാം അധ്യായം 24 വാക്യത്തിലും പൗലോസ് അത് പറയുന്നു.
Romans chapter 8 verse 28 Paul says the same.
അവിടെ എഴുതിയിരിക്കുന്നത് എന്താ?
What is written there?
പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്.
He says that it was by hope that you have
എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന?
What is the meaning of that?
പ്രത്യാശയാലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയ്ക്കായിട്ടാണ്.
That means you have been saved for hope.
പ്രത്യാശയില്ലേ രക്ഷിക്കപ്പെട്ടിട്ട് എന്നാ കാര്യം?
If you don't have hope then what is the use of salvation?
സ്വർഗ്ഗവും ഇല്ല, കർത്താവും ഇല്ല, കർത്താവും വരികയില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നും പറഞ്ഞു നടന്നിട്ട് എന്നാ കാര്യം?
There is no heaven, there is no Lord.
അപ്പോൾ നമ്മളെ പ്രത്യാശയ്ക്കായിട്ടാണ് രക്ഷിച്ചത്.
So it is for the hope that we have been called.
അത് ഏക പ്രത്യാശയാണ്.
And that is that one hope.
എഫേസ്യർ 4:4.
Ephesians 4:4.
ഞാൻ ഇവിടെ ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളട്ടെ.
Let me just remind you of one thing.
നമുക്കൊരു പ്രത്യാശ.
We have one hope.
ആ പ്രത്യാശയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചത്.
And it is for that one hope God has called us.
ആ പ്രത്യാശയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന സകല ദൈവം.
And all the people sitting here
ആ പ്രത്യാശ എന്ന് പറയും നമ്മുടെ കർത്താവ് വരുമെന്നും നാം കർത്താവിന്റെ അടുക്കലേക്ക് പോകുമെന്നും.
And the hope says that Christ will come and we'll be going with to him.
അങ്ങനെയെങ്കിൽ ആ ബന്ധം നമ്മൾ എത്രമാത്രം ദൃഢമാക്കിക്കൊണ്ട് ജീവിക്കണം.
If that be so, how much we have to strengthen the relation that we have with him.
നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ടതല്ലേ?
We have to go to his place.
വീട്ടിൽ 6 മണിക്ക് അന്ന് സ്ട്രീറ്റ് അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, വിളക്ക് മണ്ണെണ്ണ വിളക്ക്.
In those days there was no electricity and it was the oil lamp.
അപ്പോൾ 6 മണിക്കാണ് എല്ലാ വീടുകളിലും ഞങ്ങളുടെ അവിടെ വിളക്ക് കത്തിക്കുന്നത്.
And it is at 6 o'clock everyone would light.
ഞങ്ങളുടെ അപ്പൻ, ഞങ്ങൾ 6 മക്കൾ, ഒരു പെണ്ണും 5 എല്ലാവരോടും പറയും, പെണ്ണിനൊഴിച്ച് പെണ്ണുങ്ങൾ ഇവിടെ പോകാനാ, അപ്പം ആണുങ്ങൾ ഇറങ്ങിപ്പോവും, 6 വിളക്ക് കൊളുത്തുമ്പോ ഇവിടെ വന്നേ.
And to the boys in our house our father would say that the time of lighting the lamp all of you should return.
കളിയുടെ രസം നിമിത്തം ചിലപ്പോൾ അവിടെ നിന്ന് വരാൻ പറ്റാതെ.
But being engrossed in the game that we used to play we are not able to come in.
അപ്പോഴായിരിക്കും അച്ഛൻ ഇങ്ങോട്ട്
വരുന്നത്. At the time the father would come.
അച്ഛൻ ഇങ്ങനെ നോക്കും ആരെല്ലാം ഉണ്ട് കളിയിൽ.
And he would check who and all are still playing.
ഞങ്ങൾ ഉണ്ടെന്ന് കാണുമ്പോൾ ഒന്നും മിണ്ടുകയില്ല.
And when he sees we are still playing he'll not say anything.
ഒരു ആക്ഷൻ കാണിച്ചേച്ചു.
And then he will show an action and then go.
അങ്ങോട്ട് വന്നേക്കാം.
And he will say come to the home, come back to the home.
അപ്പനും അത് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക.
And this is what the father is also saying.
ഈ നാടകം കളിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതെല്ലാം ഞാൻ അങ്ങ് പറയാ. ഇനി ഈ പോയി കഴിഞ്ഞ് ജീവിക്കുവോ മരിക്കുവോ ഒന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ പറയുകയാണ്, ഈ നാടകം ഇവിടെ കളിക്കുമ്പോഴുണ്ടല്ലോ.
വാട്ട് എവർ ദ ഡ്രാമാറ്റിക്സ് ദാറ്റ് വി ആർ ഇൻവോൾവ്ഡ് ഇൻ.
തമ്പുരാൻ പറയുക,
ആൻഡ് ദി ലോർഡ് ഈസ് സേയിങ് ലൈക്ക്
കളിച്ചേച്ച് നീ അങ്ങോട്ട് വാ.
ഓൾ യു പ്ലേ ബട്ട് ദെൻ യു കം ബാക്ക്.
എല്ലാവരുടെ ആഗ്രഹം തന്നെ ഇവിടെ ഒരു നല്ല പാട്ടാ മോനെ പാടിയത്, പ്രത്യാശയുടെ പാട്ട്, കണ്ണുനീര് തോരുന്ന പാട്ടൊക്കെ പാടി, നല്ല പാട്ടായിരുന്നു.
ഇറ്റ് വാസ് എ വെരി ഗുഡ് സോങ് ദാറ്റ് വാസ് സങ് ടുഡേ ദാറ്റ് ഹാഡ് സോ മച്ച് ഓഫ് ഹോപ്പ്.
പക്ഷേ നമ്മുടെ ചിന്ത അത്രയേ ഉള്ളൂ.
ബട്ട് അവർ വിഷൻ ഇസ് ലിമിറ്റഡ്.
അതിനപ്പുറമുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തയില്ല.
ഹെഡ് ഓഫ് ദാറ്റ് വി ആർ നോട്ട് തിങ്കിങ്.
എന്താ അതിന്റെ അപ്പുറമുള്ളത്?
വാട്ട് ഇസ് എഹെഡ് ഓഫ്?
ഒരു ന്യായാസനം ഉണ്ടെന്ന്.
ഒരു ന്യായാസനം ഉണ്ടെന്ന്.
ഇതാണ് നമ്മെ ഭയപ്പെടുത്തേണ്ട
വിഷയം.
അല്ലാതെ വന്നു കഴിഞ്ഞ് കണ്ണുനീരും തുടച്ച് യേശുവിന്റെ ശരീരത്തോട് അനുഭവപ്പെടുക, ഹല്ലേലൂയ സ്തോത്രം, 3 ഹല്ലേലൂയ പറ എന്നൊക്കെ പറഞ്ഞു വിടുക നമ്മളങ്ങ്.
Not that we are confirmed to the likeness of Christ and our tears will be wiped out and we pray hallelujah. That's not enough.
ഇതിനു ശേഷം ഒരു ന്യായാസനം ഉണ്ടെന്ന്.
But ahead of that there is a judgment.
ഓരോരുത്തൻ കണക്ക് ബോധിപ്പിക്കണമെന്ന്.
One has to give an account of his own.
ഈ സഭയുടെ കണക്ക് മൂപ്പന്മാരിൽ ഒരാൾ ഇങ്ങോട്ട് വന്നാട്ടെ, ദോഹ ബ്രദറൻ സഭയുടെ ഒരാൾ ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്ന് കണക്ക്. ആ പരിപാടി അവിടെ ഇല്ല.
To give an account of this church, one of the elders will not be called and asked to give an account.
ഇപ്പോൾ അന്യോന്യം കുറ്റം പറയാനൊക്കെ വളരെ എളുപ്പമാണ്, നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ല.
Because the tongue does not have a bone, we can blame one another easily.
എന്നാലോ കുറ്റം പറയുന്ന ഓരോരുത്തരും അവിടെ നിൽക്കണം.
But all you blame here, they have to stand.
പറഞ്ഞ വാക്കിന്റെ കണക്ക് അവിടെ കൊടുക്കണം.
Give an account for the words uttered.
ഇത് വിശ്വസിക്കുന്നവർ മാത്രം വചനം കേട്ടാൽ മതി.
And only those who believe.
നമ്മുടെ പ്രവൃത്തിയുടെ കണക്ക് കൊടുക്കണം.
Even for our actions.
അതാണ് തിരുവെഴുത്ത് പറയുന്നത്.
That is what the word of God.
റോമാലേഖനം 14 അധ്യായം.
Romans chapter 14.
നാം എല്ലാം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും.
We all have to stand before the judgment seat.
അവിടെ നാം ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കേണ്ടി
വരും.
ഇത് നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ലേ സഹോദരന്മാരെ?
Making you to tremble.
നാം അത് വിശേഷം ഓർക്കണം.
We have to remember that special.
അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ ആ പോക്ക് കൊണ്ട് മാത്രം തീരുന്നില്ല.
And our hope is not limited.
ഒരു ന്യായാസനം ഉണ്ടെന്നും കൂടെ ഓർക്കണം.
There is a judgment beyond that.
അതുകൊണ്ട് പരസ്പരം കീഴടങ്ങാൻ നമ്മൾ പഠിക്കണം.
Let us submit to one another.
പരസ്പരം ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം.
One another.
ഭയപ്പെടുവാൻ നമ്മൾ പഠിക്കണം.
Let us learn to fear.
രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം.
Let us be transformed.
നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ മുൻപിൽ
in front of God who knows everyone's
നമ്മുടെ വിചാരങ്ങളൊക്കെ വെളിപ്പെടുന്ന ഒരു സമയം.
All our thoughts are going to be made known.
കുമരകത്തുനിന്ന് കോട്ടയത്തേക്ക് വരുന്ന ചേർത്തലയെന്നോ മറ്റോ വരുന്ന കുമരകത്തുനിന്ന് കോട്ടയത്തേക്ക് വരിക ഒരു ബസ് ഒരു അഞ്ചാറ് വർഷം മുമ്പ് കോവിഡിനൊക്കെ ഒത്തിരി മുമ്പ്
5-6 years before COVID from Kumaragam to Kottayam buses come.
ആ ബസ്സിൽ കടന്ന ഒരു തള്ള കടന്ന് നിലവിളിക്കുക.
And there was an old lady who was weeping and crying.
കണ്ടക്ടർ വന്ന് ചോദിച്ചു എന്നാ കാര്യം എന്ന്.
So conductor asked the lady, why are you crying?
എന്റെ മാല ഈ മനുഷ്യൻ പൊട്ടിച്ചെടുത്തെന്ന്.
And she said, my necklace, this man, fellow passenger.
ഒരു കിലോ ഒരുത്തൻ നിപ്പുണ്ട്.
He was sitting behind
him. അവൻ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല.
He said, I have not taken.
ഈ സ്ത്രീ കള്ളം പറയുക.
This woman is lying.
കണ്ടക്ടർക്ക് മനസ്സിലായി.
The conductor understood.
ഇവൻ എടുത്തതാ.
That this man has
നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി.
Straightly.
അന്ന് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു.
And there was another.
പോലീസ് സ്റ്റേഷനിൽ ചെന്നു.
They went to the police.
പോലീസുകാർ അവനെ പിടിച്ചു.
And the police
ചോദ്യം ചെയ്തു.
And questioned him.
അവൻ ആ സമ്മതിച്ചില്ല.
And he did not answer. He said, I have not taken.
ഇവനെ പതുക്കെ എക്സ്റേ എടുക്കുന്നിടത്തോട് കൊണ്ടുപോയി.
And slowly he was taken to the x-ray room.
ഇവനെ മലർത്തി കടത്തി.
And he was made to lie down.
വയറിന്റെ ഭാഗത്തെ എക്സ്റേ എടുത്തു.
And they took the x-ray of his stomach.
എക്സ്റേ എടുത്തപ്പോൾ അതിനകത്ത് കടക്കുന്നു.
And when the x-ray it revealed the necklace inside.
അവൻ വലിച്ചു പൊട്ടിക്കുകയും വിഴുങ്ങുകയും ഒന്നിച്ച്.
He grabbed the necklace and he swallowed.
അങ്ങനെ വിഴുങ്ങിയിരിക്കുക.
And he is
ഇനി ഇത് പുറത്തു വരണ്ടേ.
And this has to come out.
അത് ഇവൻ വിചാരിച്ചാലേ പറ്റത്തു.
And only if he intends this can come out.
അവൻ വിചാരിക്കാൻ വേണ്ടി.
So he has to
will. പത്രത്തിൽ വന്ന കാര്യമാണ്.
Came in the news.
ഇവർ നല്ല പാളയന്തോടം പഴം വാങ്ങിച്ചു
കൊടുക്കും.
പക്ഷെ ഒരു രക്ഷയില്ല.
ബട്ട് നോ യൂസ്.
അർത്ഥ കൈക്ക് ഉപദേക്കാത്ത നമ്മുടെ പോലീസുകാർ കപ്പ വാങ്ങിച്ചു പുഴുങ്ങി കൊടുക്കും.
And our police, they gave him tapioca.
കുറെ കഴിഞ്ഞ കാര്യം നടന്നു.
After some time,
മാല പുറത്തു വന്നു. ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചെന്ന് അറിയാമോ? കുറെയൊക്കെ വിഴുങ്ങിക്കൊണ്ടാ ഞാനും നിങ്ങളും നടക്കാം.
Many of us are swallowing.
ആ വിഴുങ്ങുന്നതൊക്കെ പുറത്തു വരാൻ പോകും. Hallelujah.
Swallowing it is
going to come. നീ സൂര്യന്റെ മുൻപിൽ അത് വെളിപ്പെടും.
In the sun of righteousness, it will all be.
ആ വിചാരങ്ങളൊക്കെ വെളിപ്പെടും.
And all our thoughts will be.
അത് പുറത്തു വരും കേട്ടോ.
And it will come out.
അന്ന് ലജ്ജയ്ക്ക് കാരണമാകരുത്.
And that day it should.
അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ കുറവുകളൊക്കെ ഏറ്റു പറഞ്ഞു.
Therefore, the shortcoming should.
നിരപ്പ് പ്രാപിക്കുക. ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാൻ. ഇടവരട്ടെ സഹോദരന്മാരെ. എന്നെ നിങ്ങൾ കാശ് മുടക്കി ഇവിടെ വരുത്തിയിട്ട് എന്തെങ്കിലും ഒന്ന് കേട്ടേച്ചു പോകുന്നവരായിട്ട് പരിശുദ്ധാത്മാവിന്റെ നല്ലൊരു മൂവ്മെന്റ് നമ്മുടെ ഇടയിൽ
നടക്കണം.
ഒരു പരിവർത്തനം ഉണ്ടാകണം. രൂപാന്തരം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാകണം. ഏറ്റുപറച്ചിൽ ഉണ്ടാകണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയ്ക്ക് നാം അത് തിരിച്ചറിയണമെന്നാണ്
പറയുന്നത്.
പ്രകാശിക്കുന്നത്
നമ്മളെ
വിളിച്ചിരിക്കുന്ന ആശ ഇന്നതെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിക്കേണ്ട വിധത്തിൽ
ജീവിക്കും.
ആ പ്രത്യാശയുടെ 12 പ്രത്യേകത പറയാം.
ഐ വിൽ ടെൽ യു ദി സ്പെഷ്യാലിറ്റീസ് ഓഫ് ദാറ്റ്.
അപ്പൊ ഇത് ബാക്കി ക്ലാസ് കൊണ്ട് തീരുമോ?
If that, then the class will be over.
ഇപ്പൊ ഇത് തീരും.
It will over.
എന്താണ് ഈ പ്രത്യാശയോടെ എഴുതിയെടുക്കുന്നവരുണ്ടല്ലോ അവർക്ക് വേണ്ടി.
Hope. What does it mean?
അത് ഷോർട്ട് ഹാൻഡ് അറിയാമെങ്കിൽ മാത്രമേ എഴുതാവൂ.
Only if you know short hand.
വേഗത്തിൽ പറഞ്ഞു പോകും.
I'm going to quickly mention that.
ഒന്ന്.
One.
യേശു ക്രിസ്തുവാണ് സഭയുടെ പ്രത്യാശ.
One, Jesus is the hope of the church.
കൊലോസ്യർ 1:27.
Colossians chapter 1:27.
രണ്ട്.
Two.
തിരുവെഴുത്തുകളാൽ പ്രത്യാശ ഉളവാകുന്നു.
ഹോപ്പ് ഈസ് ഫോംഡ് ബൈ ദി സ്ക്രിപ്ചേഴ്സ്.
റോമർ 15:4.
റോമൻ ചാപ്റ്റർ 15:3.
മൂന്ന്. ദൈവമാണ് പ്രത്യാശ നൽകുന്നത്.
ഗോഡ് ഈസ് ദ വൺ ഹൂ ഈസ് ഗിവിംഗ് ദ ഹോപ്പ്.
റോമർ 15:13.
റോമൻസ് 15:13.
നാല്. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ.
ഇറ്റ് ഈസ് ദ ഹോപ്പ് ദാറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ഹെവൻ.
കൊലോസ്യർ 1:3.
കൊലോസ്യൻ ചാപ്റ്റർ 1:3.
അഞ്ച്. ഏറെ നല്ല പ്രത്യാശ.
ഇറ്റ് ഈസ് ദി ബെറ്റർ ഹോപ്പ്.
Hebrews
chapter 7 and verse 19.
6. ജീവനുള്ള
പ്രത്യാശ. ഇറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ലൈഫ്.
1 പത്രോസ് 1:3.
1 പീറ്റർ ചാപ്റ്റർ 1:3.
8. ഭാഗ്യകരമായ പ്രത്യാശ.
ഇറ്റ് ഈസ് ദി പാർഷ്യൽ ഹോപ്പ്.
തീത്തോസ് 2:12.
ഇറ്റ് ഈസ് ദി ജോയസ് ഹോപ്പ്. ടൈറ്റസ് 2:12.
അടുത്തത് നിത്യജീവന്റെ പ്രത്യാശ.
നെക്സ്റ്റ് ദ ഹോപ്പ് ഓഫ് ദി ഇറ്റേണൽ ലൈഫ്.
തീത്തോസ് 1:2.
ടൈറ്റസ് 1:2.
9. സുവിശേഷത്തിന്റെ പ്രത്യാശ.
ദി ഹോപ്പ് ഓഫ് ദി ഗോസ്പൽ.
കൊലോസ്യർ
5:5.
12. ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ.
ഹോപ്പ് വിച്ച് ഈസ് ദി ആങ്കർ ഓഫ് ദി സോൾ.
എബ്രായർ 6:19.
Hebrews chapter 6 and 19. Have you thought about this? Now this is the nature of the hope that has been given to us. Paul says that the eyes of your understanding ought to be enlightened, and then we realize the magnanimity of this hope. Now because the second result. Now you will be able to realize the exceeding greatness of the inheritance among the saints.
ആശയങ്ങളുണ്ട്.
Now there are two meanings for
ഒന്ന് അവിടുത്തെ സഭയിലുള്ള ദൈവത്തിന്റെ അവകാശം.
That is God's inheritance in the church.
രണ്ടാമത് ദൈവത്തിലുള്ള സഭയുടെ അവകാശം.
And the inheritance that the church has in God.
രണ്ട് ആശയങ്ങൾ ഞാൻ പറഞ്ഞു.
Now there are two meanings I mentioned.
ഒന്ന് ദൈവത്തിലുള്ള സഭയുടെ അവകാശം.
That is God's possession inheritance in the church.
രണ്ടാമത് സഭയിലുള്ള ദൈവത്തിന്റെ അവകാശം.
And secondly the church's inheritance in God.
വേദപഠിതാക്കൾ പറയുന്നു ആ രണ്ടാമത്തേതാണ് കുറെ കൂടെ ഇവിടെ കൊണ്ടുവരുന്നത്.
The Bible scholars say that the second one is the more relevant meaning.
സഭയിലുള്ള ദൈവത്തിന്റെ അവകാശം.
It is God's inheritance inside the church.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സഭയാണ് ദൈവത്തിന്റെ അവകാശം.
Another way to put it would be that the church itself is the inheritance of God.
ഇത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
Have we realized and recognized this?
നമ്മളൊക്കെ ചിലത് കൈകാര്യം ചെയ്യുന്ന കണ്ടാൽ നമ്മുടെ സ്വന്തം വകയാണ് സഭയെന്ന് തോന്നും.
Many of us when we see the way we are dealing, we think church is our own property.
നമ്മുടെ നാട്ടിലുള്ള ചില സഭയിൽ ചില ആളുകൾ പറയും ഇവിടെ ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവനവന് സ്ഥലം വിടാം.
Back home there are some people who say that if anybody cannot obey my words and stay in the church you can go.
ഇത് കുടുംബ സ്വത്തൊന്നുമല്ല.
No, this is not family property.
രക്തം കൊടുത്തത് വേറൊരാൾ.
The blood was given by another person.
ഇതിനു വേണ്ടി നൊന്തത്.
He was the one who suffered for this.
വേദനിച്ചത്.
He was the one who endured pain.
നൊന്തവന് മാത്രമേ വേദന അറിയൂ.
Only the one who endured pain knows pain.
അതുകൊണ്ട് സഭ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ് അതെന്നും ഓർത്തോണം സഭ
always you have to remember the church belongs to God.
അവിടെ കളികൾ ഒന്നും നടത്തരുത്.
And there you should not try to do any kind of games.
അവിടെ ഗ്രൂപ്പിസം ഒന്നും ഉണ്ടാക്കരുത്.
You should not encourage groupism.
അതൊക്കെ അപകടമാണ്.
All that is dangerous.
ഉണ്ടാക്കിയവരുടെ ഒക്കെ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്.
We have
നിങ്ങൾക്കറിയാം.
We have in front of us the history of all those people who
did groupism.
May God help us.
മൂന്നാമത്
thirdly
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം.
That is the exceeding greatness of the power towards us who believe.
ഞാനെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇത് ബാഹ്യ ശക്തിയല്ല യേശുവിനെ ഉയർപ്പിച്ച ശക്തിയാണ്.
Now this power is the power that caused Christ to resurrect.
അതിന്റെ 20th വാക്യത്തിലുണ്ട്.
That is in verse 20.
അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുകയും.
In Christ when he raised him from the dead.
അപ്പോൾ ചുരുക്കത്തിൽ ഇത് പുനരുത്ഥാന ശക്തിയാണ്.
In short that this is the power of resurrection.
ഇത് നമ്മൾ അറിയണം.
Now this we have to know.
ഇത്
we have to know this.
അറിയുന്നുണ്ടോ?
Do we know this?
ഇത് അറിയണം.
We have to know this.
ഇവിടെ യേശുവിനെ ഉയർപ്പിച്ച ശക്തി ഇതാണ് ദൈവവൈതലിന്റെ ശക്തി എന്ന്
പറയുന്നത്. The power that raised the Christ is the very power available to the believer.
ഞാൻ ഇങ്ങനെ പറയട്ടെ.
Let me say like this.
ഒരു രാജ്യത്തിന്റെ ശക്തി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സൈനിക ശക്തിയിലാണ്.
The power of a kingdom that is rooted in the power of its military.
ഒരു എഞ്ചിൻ ശക്തി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്
the power of an engine that is measured in horsepower.
എന്നാൽ കർത്താവിന്റെ സഭയുടെ ശക്തി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി.
But the power of a church of God that is based upon the power that raised Christ from the dead.
നമ്മൾ അനുഭവിച്ചറിയണമെന്നാ ഇവിടെ പറയുന്നത്.
And it says that we have to experience and know that power.
എങ്ങനെ അനുഭവിച്ചറിയണം?
How can we know that?
ആ ശക്തിക്ക് നമ്മൾ അടിമപ്പെട്ട് കഴിയും.
Now we have to submit to that power.
ഇപ്പോൾ ഈ ഫാൻ എല്ലാം ഇങ്ങനെ കറങ്ങുന്നു.
We can see all the electric fans
running. ആ ശക്തി ഇങ്ങനെ വരുന്നത്
the power is passing through.
എന്നാൽ അവിടെ ഒരു ലൂസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ
but if there is a loose contact
ഫാൻ പ്രവർത്തിക്കുക
then the fan will stop
ഉണ്ടെങ്കിൽ തന്നെ ചെറിയ രീതിയിലേ അത് പ്രവർത്തിക്കൂ.
Even so it will
കാര്യം ശക്തിക്ക് അത് സ്വാധീനപ്പെടുന്നില്ല
because it's not influenced by the power.
എന്നാൽ വാത്സല്യ സഹോദരി സഹോദരന്മാരെ
dear brothers and sisters
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് നാം സ്വാധീനപ്പെടണം.
We have to be influenced by the power of the Holy Spirit of God.
DL മൂടിയെ കുറിച്ച് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്.
I've heard about DL Moody like this.
നമ്മുടെ ഇടയിലെ വിലപ്പെട്ട ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
It was stated by
ആദ്യം ഒരാൾ എന്നോട് പറഞ്ഞു
one he said like
അത് ശരിയാണോ എന്ന് അറിയാൻ വേറൊരാളോട് ഞാൻ ചോദിച്ചു
and I inquired to make sure it's
adegam paranju adu seriyanu
and he said that it is true
kariyan dl moody oru divasam idingane dhyanichu veri
dl moody he was meditating
appol adegathin angu aaveshamayi santoshamayi
so he was filled with enthusiasm
adegam oru muriyil kayari
he went into a room
kartave epesu lekhanathil parayunu ashakthiyude alavatra valippam enikku anubhavicharayanam ennu enikku adu ariyanam ennu
paranju in Ephesians it's mentioned the exceeding greatness of his power I want to experience and know that
aa shakti adegathe swadhinichu
and that power got to influence
him adegam ingane paranjana njan
then he said like this
madi
it is enough he said that's it it's enough
thaangam bayya
I am not able to bear it
undo namukku
do you have this experience
undo pakistan's borderil indian pattalakkar nippunda
there are indian soldiers in the border at pakistan
thok edukkanulla aarogyavilla
they do not even have the strength to
valanje kutti nikkya valanje kutti
they are bent and leaning forward
മറ്റവരെ അപ്പുറം നിന്നോണ്ട് പറയും
and the others across the border
ഇന്ത്യൻ പട്ടാളക്കാർ നിൽക്കുന്നു
look at the indian soldiers standing
തോക്ക് എടുക്കാനുള്ള ശക്തി
they don't have the strength to raise the gun
സാത്താൻ നമ്മളെ കണ്ട് കളിയാക്കുക
that is the way satan is mocking
യേശുവിന്റെ പടയാളികളെ കണ്ട്
look at the soldiers of christ
നമ്മളെ ആക്രമിക്കാൻ വരുക
they are coming to attack us
ഒരെണ്ണത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല
not even one is able to stand up
ആ ഒരു അവസ്ഥയല്ലേ നമ്മുടെ
is that not our situation
മാറട്ടെ ദൈവാത്മാവിനാൽ നിറയപ്പെടണം
let us be filled with the holy spirit
പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം
let us submit to the holy spirit
പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കട്ടെ
the holy spirit may control us
ശക്തിയുടെ അളവറ്റ വലിപ്പം അറിഞ്ഞ് വിജയകരമായി മുന്നോട്ട് പോകാനാണ്
may we be able to understand the exceeding greatness of that power and then victoriously overcome
നമ്മെ സഹായിക്ക
may the lord help us
ഈ പ്രവർത്തനം ക്രിസ്തുവിൽ ചെയ്ത മൂന്ന് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നാല് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുകയാണ്
I'm just going to quickly mention the four things that
അതിന്റെ 21 മുതൽ 23 വരെ
verses 21 to 23
ഒന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ചു
he has raised Christ
1 21
chapter 1 and verse 21
രണ്ട് സകലത്തിന്റെ മേൽ അധികാരിയാക്കി
and made him authority over all
1 22
that is 1 and verse 22
മൂന്ന് സർവ്വത്തിനു മീതെ ഉയർത്തി
and he has exalted him above all
1 21
1 and verse 21
നാല് സഭയുടെ തലയാക്കി
and fourthly he has made him the head of the church
1 22
that is in verse 22
സകലത്തെയും നിറയ്ക്കുന്ന നിറവാക്കി
and made him the fullness of him who fills all
1 23
that is in verse 23
ഇങ്ങനെ നാല് അഞ്ച് കാര്യങ്ങളാണ് ഈ ശക്തി ക്രിസ്തുവിൽ പ്രവർത്തിച്ച
these are the five ways in which the power worked through Christ
ദൈവസഭയെ രണ്ടാമത് അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്
മൂന്ന്
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് കർത്താവ് നമ്മെ
സഹായിക്കട്ടെ
രണ്ടാം അധ്യായത്തിലേക്ക്
എത്ര
ക്ലാസ് ഉണ്ട്
ഒൻപത്
ക്ലാസ് ഉണ്ട്
ഇന്നത്തെ
എത്രാമത്തെ ക്ലാസ് മൂന്നാമത്തെ ഇനി എത്ര
ക്ലാസ്
ആറ് ക്ലാസ് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയി ഒന്നാം അധ്യായത്തിലെ വിഷയം
എന്താ
രണ്ടാം അധ്യായം
സഭയൊരു
മന്ദിരം ആ ടൈറ്റിൽ വരാൻ കാരണം 2:21
the reason for the title is chapter 2 and verse 21
അത് നിങ്ങൾക്കറിയാം ഞാൻ അത് പിന്നീട് ആ ഭാഗത്തേക്ക് വന്നുകൊള്ളാം
I will come to that later on
അവിടെ എഴുതിയിരിക്കുന്നു അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരും
in whom the whole building being fitted together grows
അതുകൊണ്ടാണ് ഈ രണ്ടാം അധ്യായത്തിന് ആ ടൈറ്റിൽ കൊടുത്തത്
that is why the title has come for the second chapter
വിശുദ്ധ മന്ദിരം എന്ന നിലയിൽ സഭയെ പറഞ്ഞിരിക്കുന്ന വേറെയും ചില വേദഭാഗങ്ങൾ ഞാൻ പ്രാരംഭമായിട്ട് അതൊന്ന് ഓർപ്പിച്ചു
കൊള്ളട്ടെ
ഒന്ന് കൊരിന്ത്യർ മൂന്നാം അധ്യായം 16 മുതൽ 17 വരെ എഫേസ്യർ 2 21 22
എഫേസ്യർ ചാപ്റ്റർ 2 വേഴ്സസ് 21 ആൻഡ് 22
ഒന്ന് തിമോത്തിയോസ് 3 14 15
1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സസ് 14 ആൻഡ് 15
ഒന്ന് പത്രോസ് 2 4 5
1 പീറ്റർ chapter 2 verses 4 and 5
ഇത്രയും സ്ഥലങ്ങളിൽ സഭയെ മന്ദിരത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്
all of these portions relate to the church to the temple of
ഈ സഭ എന്ന മന്ദിരത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു
in relation to the church being the temple of god the first thing I want to
സഭ എന്ന മന്ദിരത്തിലെ കല്ലുകളോടുള്ള ബന്ധത്തിലെ നാല് പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്
is the work of the stones that are involved in the building of the
temple അത് രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു
we find that in chapter 2 verses 1 to 10
സഭ എന്ന മന്ദിരത്തിലെ കല്ലുകളാണ് വിശ്വസിച്ചിരിക്കുന്ന നമ്മളെല്ലാം
we are all the stones that belong to the temple
നമ്മളാകുന്ന കല്ലുകളെ കൊണ്ടാണ് ഈ മന്ദിരം ഇങ്ങനെ പണി കഴിപ്പിക്കുന്നത്
and it is with the stones that we are that the temple has been built
ഇവിടെ ഓർക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം
there are two or three things that we have to remember
നമ്മളെ പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ
in 1 peter chapter 2 and verse 4 onwards
ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ചു എന്നാണ്
it is mentioned that as living stones we go to him and we also became living
അപ്പോൾ ജീവനുള്ള കല്ലാരാണ്
so who is the living
നമ്മുടെ
stone
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
it is indeed our lord jesus
ക്രിസ്തുവിന്റെ അടുക്കൽ നമ്മൾ ചെന്നു
and we went to christ
നമ്മൾ ജീവനുള്ള കല്ലുകളായിട്ടാണ്
we became as living stones
ആ കല്ലുകളെ കൊണ്ടാണ് ഈ ആത്മീയ ഗ്രഹമെന്നാണ് പത്രോസ് അവിടെ പറയുന്നത് അത് പണിതുകൊണ്ടിരിക്കുന്നത്
and it is with those living stones that the spiritual
അപ്പോൾ ഈ വിശുദ്ധ മന്ദിരമായ സഭ ജീവനുള്ള കല്ലുകളായ നമ്മളെ കൊണ്ടാണ് പണി കഴിപ്പിക്കുന്നത്
the church which is the holy temple of god is being built with the living stones so that we each one are
ഇവിടെ ഓർക്കേണ്ട രണ്ട് കാര്യം
there are two things that we have to remember
ഒന്ന്
one
This
is a building.
ഇത് ഇവിടുന്ന് അങ്ങോട്ട് നീണ്ടു കിടക്കുക.
We see that it is extending in length.
ഇത് അവിടം വരെ പോകണമെങ്കിൽ
if you have to go to the end
ഒരു കല്ലിനോട് ചേർന്ന് ഒരു കല്ല് ഇരിക്കുക.
Now each brick has to be joined with one
another.
And
അങ്ങനെ കല്ല് വെച്ചു വെച്ചാണ് അങ്ങേയറ്റം വരെ പോകുന്നത്.
And bricks are laid side by side till the
end. എന്ന് പറഞ്ഞാൽ ഈ കല്ലുകൾ ഇങ്ങനെ ചേർന്നു പോവുക.
And let's imagine it's going together.
ജീവനുള്ള കല്ലുകളായ നമ്മളെ കൊണ്ട് വിശുദ്ധ മന്ദിരം പണിതുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള കല്ലുകളായ നമ്മൾ ചേർന്നിരിക്കണം.
And living stones that we are when the holy temple is being built using us we have to be enjoined to one another
vedam undagan padilla
there should not be any gaps
njan parayunnu manasilagunnu
do you understand what I'm saying
vedam undagan padilla
there should not be any gaps
adugondana apostolo pravrti randam adhyayathilum naalam adhyayathilum parayunnathu vishwasichavarude kootam ega manasum ega hrudayam ullavarayirunnu
that is why in acts of the apostles 2 and 4 it's mentioned that those who believed they were with one grace and with one mind
innu palappodu shareerangal thammi yojichayirikkum
irikkum today many times the bodies might look
orangal thammi ചേർന്ന് അടുത്തടുത്തുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ ഒട്ടി
ഒട്ടിയായിരിക്കും
അങ്ങനെ ശരീരങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങളുടെ അകലം
അളക്കാവുന്നതിനേക്കാളപ്പുറം
ശരീരം ഇതുപോലെ ചേർന്നിരുന്നില്ലെങ്കിൽ സാരമില്ല ഹൃദയം
ചേർന്നിരിക്കും
എങ്കിൽ മാത്രമേ ആ മന്ദിരത്തിന്
ബലമുണ്ടാകും
എന്റെ വാത്സല്യ സഹോദരങ്ങളെ
ബ്രദറിൻ
സഭയുടെ ബലം എന്ന് പറയുന്നത്
The strength of a church
kalligalude cherche
it is the unity
kalligalil vedam undayal
there is gap among the
avada sabaiku vedam undagi
church will not have strength it will become weak
pidigittiyo ningal
I hope you have
adu kondu endu cheyanam
and therefore what we ought to do
ee doha brotheran sabayude kalligalellam chernirikkum
all the stones of doha brotheran assembly have to
pandoru vaattunda pandoru vaattunda nin varavil munnaniyai ah po kettittille illalle ah nalla onnum paadi padikkarathu nin varavil മുന്നണിയായി നിന്നിടുമേ ഞാൻ എന്നൊരു പാട്ടില്ലേ പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാൾ പാടി കേൾപ്പിച്ചു നിൻ വരവിൽ മൂന്നണിയായി നിന്നിടുമേ
ഞാൻ
പറയുന്ന മനസ്സിലാകുന്നു സഹോദരൻ സഹോദരിമാര് എനിക്ക് സഹോദരിമാരോട് വലിയ ബഹുമാനമാണ്
ഐ ഹാവ് ഗ്രേറ്റ് റെസ്പെക്ട്
പക്ഷെ നിങ്ങളും ഈ ഈ കല്ലുകളെ അകറ്റി കളയുന്ന പാർട്ടികളും ഉണ്ട് നിങ്ങൾ ഇപ്പോൾ പോകുമ്പോൾ നല്ല വർത്തമാനം പറയണമെന്നും പറഞ്ഞാൽ വിടുന്നു
ഉദ്ദേശിച്ചതുപോലെ
വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ
if you do not speak in the manner required
വീട്ടിൽ വന്നിട്ട് ഒരു പറച്ചിലുണ്ട്
if you when they come back there is something you will say
വീട്ടിൽ കിടന്ന് പറയാൻ അറിയാം
you know how to speak in the house
സമൂഹത്തിൽ ഒന്നും പറയരുത്
but in the society you are speechless
മുറുക്കരുത്
don't do that
നാശമാണ്
don't separate
തലമുറയെ ബാധിക്കും
it is dangerous
അതുകൊണ്ട് ഞാൻ ഒരു വസ്തുത പറയാം
and therefore let me
ആരും അകലുകയും ചെയ്യരുത് അകറ്റുകയും ചെയ്യരുത്
nobody should separate and cause
സഭയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നവരുണ്ടോ ഇവിടെ
is there anybody causing groupism
നാശമാണ്
it is
നാശമാണ്
it is destruction
ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്?
How many of you are sitting here who believe that those who destroy the temple of God,
അതുകൊണ്ട് ഈ കല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കും.
And therefore the stones have to remain.
എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സഹോദര എന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ടോ?
If there is any problem, ask outrightly.
അത് ചോദിച്ചു മനസ്സിലാക്കണം.
Ask and understand.
അതല്ലെങ്കിൽ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നു.
That is not mentioned in the Sermon on the Mount.
നീ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ,
when you come to offer your sacrifice,
അയാൾ ഇതുവഴിയൊക്കെയാ പോകുന്നതല്ലേ, എന്നാ ചെയ്യാൻ ആത്മാവ് കൊണ്ടുപോകും.
Look at the route.
ആത്മാവ് തനിക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് കൊണ്ടുപോകും.
The spirit is leading.
നീ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ,
when you come to offer your offering,
നിന്റെ സഹോദരന്,
if your brother,
നിന്റെ നേരെ
has something
വല്ലതുമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ,
if you realize that,
അവൻ ഇങ്ങോട്ട് വരട്ടെന്നല്ല.
You not that he should come.
നമ്മുടെ പ്രമാണം അതാ.
But that is our principle.
ബ്രദറിനോട് എന്തോ ഒരു പ്രയാസം ഉണ്ടെന്നാ പറയുന്നത്.
That brother seems to have a problem with you.
അവൻ ഇങ്ങോട്ട് വരട്ടെ.
If he has, let him come to me.
പ്രമാണമല്ല പറഞ്ഞത്.
That is not the principle here.
നിനക്ക് തോന്നിയാൽ,
if you think he has a problem,
നീ അങ്ങോട്ട് ചെല്ലണം.
Now you have to go.
വഴിപാട് ഇവിടെ വെച്ചിട്ട്
keep the offering here.
നീ അങ്ങോട്ട് പോകണം.
And go to the brother.
ചോദിക്കണം അവനെ.
And ask him.
പ്രയാസമുണ്ടെന്ന് കേട്ടല്ലോ.
എന്താ
പ്രയാസം?
What is the problem?
അതിങ്ങനെ ഒരു പ്രയാസം. അത്രയേ ഉള്ളൂ.
Is that
എന്നോട് ക്ഷമിക്കണം.
Then please forgive me.
ചിലര് പറയാറുണ്ട്.
Some people would say
ഞാൻ എന്റെ ആയുസ്.
This is my age.
ഇന്നു വരെ.
Till today.
ഒറ്റ ഒരുത്തനോട് ക്ഷമ ചോദിച്ചിട്ടില്ല.
I have never asked forgiveness of anyone.
ഇത് ചോദിച്ചാൽ കേട്ടാത്തൊന്നും പോകും.
If we listen to him, we'll
ആറാമതൊരു കിരീടം ഇവന് കൊടുക്കാം.
He will be given a sixth crown when
ഒറ്റ ഒരുത്തനോട് ക്ഷമ ചോദിക്കാത്തവർക്കൊക്കെ ഉണ്ട് ക്ഷമിക്കാത്ത കിരീടം.
To one who has not forgiven to anybody, he will have the unforgiving crown.
അങ്ങനൊരു കിരീടമില്ല.
There is no crown like that.
ക്ഷമ ചോദിക്കുന്നത് അതൊരു തോൽവിയല്ല സഹോദരൻ.
And asking forgiveness, that's not defeat.
ക്ഷമ ചോദിക്കുന്നത് ഒരു വിജയമാണ്.
Forgiveness, that is
അതുകൊണ്ട് കല്ലുകൾ തമ്മിൽ ചേർന്നു.
And therefore the stones have to be.
പിന്നെ രണ്ടാമത്,
secondly,
ഈ ഭിത്തി തന്നെ എടുത്താട്ടെ.
Take the example of the wall.
ഇത് മേലോട്ട് പോയിരിക്കുക.
It is going upwards.
മേലോട്ട് പോകണമെങ്കിൽ എന്തു വേണം?
If it has to go upwards, what it has to
do? ഒന്നിന്റെ മേൽ കല്ല് വരണം.
There should be a stone.
ഒരു കല്ലിന്റെ മേൽ മറ്റൊരു
കല്ല്. Upon another.
എന്താ ഇത് കാണിക്കുന്നത്?
What does that point up?
ഒരു കല്ല് മറ്റൊരു കല്ലിനെ താങ്ങുകയാണ്.
One stone is supporting the other.
അങ്ങനെയല്ലേ തിരുവെഴുത്ത് പറയുന്നത്?
Is that not what the scripture says?
ബലഹീനരായ നിങ്ങൾ, ബലവാന്മാരായ നിങ്ങൾ,
the strong among you,
ബലഹീനരെ താങ്ങണമെന്ന്.
Or to care for the weak.
പണ്ട് ഒരു സഹോദരൻ പറഞ്ഞു.
Once a brother said like
this. അത് ശരിക്കും ഞങ്ങളുടെ സഭയിൽ നടക്കുന്നു.
This is being implemented in our assembly.
നല്ല താങ്ങാതാങ്ങ.
We are giving good
നല്ല താങ്ങ.
We are giving a good kick.
അത് പ്രസംഗത്തിലൂടെയും താങ്ങ.
That through the sermon also.
അല്ലാതെയും താങ്ങ.
Otherwise also.
ആ താങ്ങല്ല ഇവിടെ പറയുന്നത്.
That is not the kind of
എന്റെ ഒരു സഹോദരൻ ബലഹീനനാകുമ്പോൾ.
If my brother is weak.
അവനൊരു തോൽവി സംഭവിക്കുമ്പോൾ.
If he is facing defeat.
അവനൊരു കുറവുണ്ടാകുമ്പോൾ.
If he has a shortcoming.
അതിങ്ങനെ കുത്തിപ്പൊക്കി നിൽക്കുക.
We don't keep pointing it out always.
നമുക്കൊരു കുഴപ്പമുണ്ട്.
Now we have a problem.
നമ്മൾ ദൈവത്തെക്കാൾ മിടുക്കരാ.
Now we are smarter than God.
ദൈവം ക്ഷമിച്ചാലും നമ്മൾ.
Even if God forgives, we will never forgive.
ദൈവം ക്ഷമിച്ചു.
We are forgiven.
നാം വായിക്കുന്ന എന്താ?
What do we read?
ദൈവം നമ്മുടെ പാപങ്ങളെ ഓർക്കുന്നു.
Now God is not remembering our sins anymore.
അങ്ങനെയല്ലേ വായിക്കുന്നത്?
Is that not what we read?
ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നു പോലെ അകറ്റിയിരിക്കുന്നു.
As far as the east is from the west, so far God is
നമ്മൾ വടങ്ങൊണ്ട് വലിച്ചെടുപ്പിക്കാൻ ശ്രമിക്കുന്നു.
But we use ropes and bring them together.
സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടെന്നാ പറയുന്നത്.
Our sins have been cast into the depth of the ocean.
നമ്മൾ മുങ്കൽ വിദഗ്ധരാ.
But we are surfers.
സ്കൂബ ഡൈവേഴ്സ്.
And we go down and bring it up.
നിർത്തടോ നിർത്ത.
Please stop all of that.
അതൊക്കെ ഒരു ദാരിദ്ര്യം പിടിച്ച പ്രവർത്തനം.
All of this poverty.
ദൈവം ക്ഷമിച്ച പാപങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ?
Forgiven by God, why can't we forgive?
ദൈവം ആ തോൽവിയെ വിജയമാക്കി മാറ്റിയെങ്കിൽ നമ്മൾ എന്തിനാ അത് നമ്മൾ ചൊറിഞ്ഞ് ഇറക്കാൻ പോകുന്നത്?
God has changed that defeat into victory. Who are we to question?
നമ്മൾ ദൈവത്തെക്കാൾ യഹോവ നമ്മുടെ അകൃത്യങ്ങൾ ഓർമ്മ വെച്ചാൽ ആർക്ക് അവന്റെ മുമ്പാകെ നിൽക്കാൻ
കഴിയും?
10,000 താലന്ത് ഒരുത്തനോട് ക്ഷമിച്ചു
കൊടുക്കും.
100 വെള്ളിക്കാശ് കൊടുക്കാനുള്ളവനോട് ക്ഷമയില്ല. അവന്റെ കൊങ്ങായി കയറി പിടിച്ചു.
ഈ
പണിയാണ് നമ്മൾ ചെയ്തത്.
This is what we are doing.
ദൈവം നമ്മുടെ അനേക വിധമായ പാപങ്ങൾ ക്ഷമിച്ചു.
God has forgiven the multitude.
അതെല്ലാം ഞായറാഴ്ചയും പറയും.
And every Sunday we
പക്ഷേ നമ്മളോട് ഒരു തെറ്റൊരുത്തൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരുത്തന്റെ തെറ്റ് ക്ഷമിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട്
കഴിയുന്നില്ല.
ഇതൊക്കെ നമ്മൾ മാറണം പ്രിയപ്പെട്ടവരെ. ഒരു കല്ല് ഒരു കല്ലിനെ
താങ്ങണം.
എന്നെ പലര് താങ്ങിയത് കൊണ്ട് ചാണ്ടപ്പിള്ള ഈ നിപ്പ്
താങ്ങാൻ
ആളില്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ
പോകുമായിരുന്നു.
എന്റെ പിൻപിൽ എന്നെ താങ്ങിയവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും.
Praise God for those behind me who support me.
മറ്റുള്ളവരെ താങ്ങേണ്ടതല്ലയോ?
And should I not support others?
തോൽവി വന്നെന്ന് വരാ.
Just because there
is പരാജയം വന്നെന്ന് വരാ.
Failure and defeat.
ബലഹീനത വന്നെന്ന് വരാ. അവനത് ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്.
He has confessed that to God.
നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ? ദൈവം നമ്മെ സഹായിക്കണം.
കർത്താവ്
നമ്മെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ഈ മന്ദിരത്തിന്റെ കല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുക മാത്രമല്ല, ഒരു കല്ല് ഒരു കല്ലിനെ
താങ്ങിക്കൊണ്ടിരിക്കും.
ഞാൻ രണ്ടു മിനിറ്റും കൂടെ എടുക്കാം. ഏതായാലും നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട്, ധൃതി വെക്കണ്ട, രണ്ടു മിനിറ്റ് കൂടെ എടുത്തോളാം. ഇനി അടുത്തത് ഈ നാല് പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ.
I mentioned about the four actions.
സഭ എന്ന മന്ദിരത്തിലെ കല്ലുകളോടുള്ള ബന്ധത്തിലെ നാല് പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ.
In relation to the stones inside the church of God, four actions.
അത് രണ്ടിന്റെ 1 മുതൽ 10 വരെയാണ്.
We find that in chapter 2 verses 1 to
10. അതിലൊന്ന് അവർക്കെതിരെ ഉണ്ടായിരുന്ന പാപത്തിന്റെ പ്രവർത്തനം.
That is the work of the sin against them.
സഭ എന്ന
ആത്മീയ
മന്ദിരത്തിന്റെ ജീവനുള്ള കല്ലുകളോടുള്ള ബന്ധത്തിൽ അവർക്കൊണ്ട അവരോടുള്ള ബന്ധത്തിലുള്ള നാല് പ്രവർത്തനങ്ങളിൽ ഒന്ന് അവർക്കെതിരെ ഉണ്ടായിരുന്ന പാപത്തിന്റെ പ്രവർത്തനം, അഥവാ നമുക്കെതിരെ ഉണ്ടായിരുന്ന പാപത്തിന്റെ പ്രവർത്തനം.
In relation to the living stones that are there in the spiritual temple regarding the work that is happening against them, firstly it is the work of sin.
ഞാൻ അത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, മരിച്ചവരായി.
One, they were dead.
നമ്മൾ ഈ മന്ദിരത്തിലേക്ക് വരുന്നതിന് മുൻപ് മരിച്ച കല്ല്.
Before coming to this temple,
അങ്ങനെ ഒരു പാട്ട് നമ്മൾ പാടാറില്ല.
Dead stones.
കല്ലുകളിൽ അറിയാമോ പാട്ട്? കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മേ. കല്ലുകളിൽ വരച്ചതാ ചാവിൻ ശുശ്രൂഷയ്ക്കുള്ളിൽ ഇരുന്നായി നമ്മേ. കൂടാതെ തന്റെ തുല്യമില്ലാത്ത കൃപ അല്ലൽ, കൂടാതെ തന്റെ തുല്യമില്ലാത്ത കൃപയ്ക്കുള്ളിൽ കടത്തി പുതു ഉള്ളം നൽകിയാലവൻ, കടത്തി പുതു ഉള്ളം നൽകിയാലവൻ. ദേവജന സമാജമേ നിങ്ങള ശേഷം ജീവാ നാഥനെ സ്തുതിപ്പേ, നിങ്ങള ശേഷം ജീവാ നാഥനെ സ്തുതിപ്പേ. രണ്ടാമത്, ഒന്ന് മരിച്ചവരായിരുന്നു, രണ്ടാമത് അനുസരണം കെട്ടവരായിരുന്നു.
Secondly, we were disobedient.
രണ്ടാം അധ്യായം രണ്ടു മൂന്ന് വാക്യങ്ങളിൽ അത് പറഞ്ഞു. അനുസരണക്കേടിന് നമ്മെ പ്രേരിപ്പിച്ച മൂന്ന് ഘടകങ്ങൾ രണ്ടു മൂന്ന് വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ലോകമാണ്, രണ്ട് പിശാചാണ്, മൂന്ന് ജഡമാണ്. രണ്ടു മൂന്ന് വാക്യങ്ങളിൽ അത് നിങ്ങൾ നോക്കിയാൽ
മതി.
അപ്പൊ ലോകവും പിശാചും ജഡവുമാണ് നമ്മെ അനുസരണക്കേടിനായി പ്രേരിപ്പിച്ചത്.
So is the world, the devil and the flesh that led to disobedience.
നമ്മൾ മൂന്നാമത് ആരായിരുന്നു?
What is thirdly?
അവർ മോശമായ വഴിയിലായിരുന്നു.
We were working in
മൂന്നാം വാക്യം രണ്ടിന്റെ മൂന്നിൽ എഴുതിയിട്ടുണ്ട്.
In chapter 2 and verse 3.
ജഡമോഹങ്ങളിൽ നടന്ന എന്ന് അവിടെ കാണാം.
It is said that we were walking in the desires of the flesh.
നാലാമത്, നാലാമത് അവർ നാശ യോഗ്യരായിരുന്നു. അവിടെ കോപത്തിന്റെ മക്കളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് പാപത്തിന്റെ പ്രവൃത്തി നമ്മിൽ
ഉണ്ടായിരുന്നത്.
അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിലെ നാല് പ്രവർത്തനങ്ങളിൽ ഒന്ന് പാപം നമ്മിൽ പ്രവർത്തിച്ച
കാര്യമായിരുന്നു.
ഒന്ന്, നമ്മൾ മരിച്ചവരായിരുന്നു.
We were dead.
രണ്ട്, അനുസരണം കെട്ടവരായിരുന്നു. മൂന്ന്, മോശമായ വഴിയിലായിരുന്നു. നാലാമത്, നാശയോഗ്യരായിരുന്നു. അങ്ങനെയുള്ള നമ്മയാണ് ഈ ആത്മീയ മന്ദിരത്തിന്റെ കല്ലുകളാക്കി.
It is people of this kind who today made us the living stones.
അതുകൊണ്ട് റോമാലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ?
Romans chapter 10, what does Paul say?
ഞെളിയാതെ ഭയപ്പെടുക.
Now do not be proud but be fearful.
പിടികിട്ടിയ നമ്മൾ ആരായിരുന്നു?
Do you understand who we were?
മരിച്ചവരായിരുന്നു.
We were all dead.
നമ്മൾ ആരായിരുന്നു?
Who we?
അനുസരണം കെട്ടവർ.
We were disobedient people.
നമ്മൾ ആരായിരുന്നു?
Who we?
മോശ വഴിയിൽ നിന്നവരായിരുന്നു.
We were people who went to the wrong.
നമ്മൾ ആരായിരുന്നു?
Who we?
നാശയോഗ്യരായി.
We were children of wrath.
അങ്ങനെയുള്ള നമ്മൾ വന്നാണ് ഇന്ന് പാടി ആരാധിക്കുന്നത്.
And such kind of people coming to
here
singing.
കാരണം എന്താണ്? നമ്മെ ജീവിപ്പിച്ചു.
Because we have been costly.
നമ്മെ ശുദ്ധീകരിച്ചു.
We have been quickened and sanctified.
നമ്മെ ദൈവകൃപയിലേക്ക് വന്നു.
We have been brought into
God. നമ്മെ ജീവിപ്പിച്ചു.
We have been made alive.
ദൈവത്തിന്റെ മഹത്വം. മനോഹരമായ സഭയെന്ന മന്ദിരത്തിന്റെ കല്ലുകളാക്കി നമ്മെ തീർത്തുനോർത്ത് ദൈവത്തോട് വളരെ നന്ദി പറയാം, ദൈവത്തെ
സ്തുതിക്കാം.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുവാൻ.
May God's name alone be glorified.